റസൂലിന്റെ ദീനിത മാലോകർക്കെന്നെന്നും മോക്ഷമായി വന്നു അല്ലാഹുവിൻ പ്രിയ ദീനിത അല്ലാതെ ഇല്ല ഇലാഹെന്ന സത്യം പഠിപ്പിച്ച ത്വാഹാറസൂ ആരാധിക്കാനർഹൻ ഏകനായ അല്ലാഹു മാത്രമെന്നോദിയ ത്വാഹാറസൂ
മക്ക മദീനയിൽ നിന്നിതാ വന്നു മുത്തു റസൂലിന്റെ ദീനിതാ മാലോകർക്കെന്നെന്നും മോക്ഷമായി വന്നു അല്ലാഹുവിൻ പ്രിയ ദീനിത
പാരിതിൽ പാടിയ ദീനിസ്ലാം
തൗഹീദിൻ മന്ത്രങ്ങൾ ചൊല്ലുവിൻ നിങ്ങൾ താഹാ റസൂലിനെ കേൾക്കുവിൻ ഖുർആനിൻ സൂക്തങ്ങൾ പാടുവിൻ നിങ്ങൾ ചൊവ്വായ മാർഗത്തിൽ ചേരുവിൻ
മക്ക മദീനയിൽ നിന്നിതാ വന്നു മുത്തു റസൂലിന്റെ മാലോകർക്കെന്നെന്തും മോക്ഷമായി വന്നു അല്ലാഹുവിൻ പ്രിയ ദീനിത
മിന ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹാഫിളു അലാ സ്സലവാത്തി വസ്സലാത്തിൽ വസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ സ്നേഹമുള്ള സഹോദരന്മാരെ, ഖുർആൻ മാത്രമാണ് ഇസ്ലാമിന്റെ പ്രമാണം എന്ന് പറയുമ്പോൾ അതല്ല, അതിന്റെ പുറകെ വേറെ പല പ്രമാണങ്ങളും ഉണ്ട് എന്ന് സ്ഥാപിക്കുവാൻ വേണ്ടി പുരോഹിതന്മാർ സ്ഥിരം ചോദിക്കുന്ന, ഉന്നയിക്കാറുള്ള ചില വാദമുഖങ്ങളിൽ ഒന്നാണ് നമസ്കാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന്. പല വിഷയങ്ങളും വിശുദ്ധ ഖുർആനിൽ സൂചന മാത്രമേ ഉള്ളൂവത്രേ നൽകിയിട്ടുള്ളത്. അതിന്റെ ശരിയായ വ്യാഖ്യാനവും വിശദ വിവരവുമൊക്കെ ഹദീസുകളിലാണ് നിലകൊള്ളുന്നത്. അതുകൊണ്ട് ഖുർആനിന് പുറമെ ഹദീസുകളും കൂടി സ്വീകരിച്ചാലേ ഒരു മനുഷ്യന്റെ ഇസ്ലാം പൂർത്തീകരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് വിശുദ്ധ ഖുർആൻ ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണമാണ്, അത് മാത്രമേ പ്രമാണമുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ ഉന്നയിക്കാറുള്ളത്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിനചര്യ എന്ന നിലയ്ക്ക് നമസ്കാരം കൃത്യമായി മുറപ്രകാരം നിർവഹിക്കാൻ പടച്ചതമ്പുരാൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിന് വ്യക്തമായ രേഖയും വിശാലമായ വിശദീകരണവും പടച്ചതമ്പുരാൻ തന്നെ നൽകിയിട്ടുമുണ്ട്. വിശുദ്ധ ഖുർആനിൽ മനുഷ്യരോടായി അള്ളാഹു കൽപ്പിച്ച ഒരൊറ്റ കാര്യവും അതിൽ നിന്ന് തന്നെ അല്ലാതെ മനസ്സിലാക്കാൻ യാതൊരു ന്യായവുമില്ല. പൂർവപ്രവാചകന്മാർക്ക് അള്ളാഹു ഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊടുത്തിരുന്നു. ആ ഗ്രന്ഥങ്ങളിൽ സന്മാർഗദർശനവും അതേപോലെ തന്നെ സത്യത്തിലേക്ക് അവരെ എത്തിക്കാവുന്ന പ്രസ്താവനകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ പ്രവാചകന്മാരുടെ കാലങ്ങൾക്ക് ശേഷം ആ ഗ്രന്ഥം പിൻപറ്റണമെന്നല്ലാതെ ആ പ്രവാചകന്മാരുടെ പേരിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ള അതല്ലെങ്കിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഹദീസുകളെ സ്വീകരിക്കാൻ കൽപ്പന ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പടച്ചതമ്പുരാൻ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് അവസാനത്തേതായ വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച സമയത്ത് ഇതാണ് സത്യമെന്നും ഇതിലേക്കാണ് നിങ്ങൾ ചെന്നെത്തേണ്ടതെന്നും അതേപോലെ തന്നെ നിങ്ങൾ സ്വർഗത്തിലെത്താനും നരകത്തിൽ ഒഴിവാകുവാനും ഇത് സ്വീകരിക്കലാണ് നിർബന്ധമായ മാർഗമെന്നും പടച്ചതമ്പുരാൻ വ്യക്തമായി പ്രതിപാദിക്കുകയുണ്ടായി. ഞാൻ ആ ഭാഗം കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പോൾ എന്താണ് നമസ്കാരം, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്, എപ്പോഴാണ് നമസ്കരിക്കേണ്ടത് എന്നതിന് മറ്റ് പല വിഷയങ്ങൾക്കും എന്നല്ല മറ്റുള്ള വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ച എല്ലാ വിഷയങ്ങൾക്കും വ്യക്തമായ ഒരു കാഴ്ചപ്പാടുള്ളതുപോലെ ഈ വിഷയത്തിനും വിശുദ്ധ ഖുർആനിൽ കാഴ്ചപ്പാടുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ആദ്യമായി എന്താണ് പടച്ചവന തമ്പുരാൻ പറയുന്നത്? നമസ്കാരം നിങ്ങൾ സൂക്ഷിക്കണം. ഹാഫിളു അലസ്വലവാത്തി വസ്വലാത്തിൽ വസ്താവ ഖൂമോ ലില്ലാഹി ഖാനിത്തീൻ. നിങ്ങൾ നമസ്കാരങ്ങൾ സൂക്ഷിക്കണം. വസ്വലാത്തിൽ വസ്താ, ആ പ്രധാനപ്പെട്ട നമസ്കാരവും. വഖൂമോ ലില്ലാഹി ഖാനിത്തീൻ, വിനയമുള്ളവരായി അടക്കവും ഒതുക്കവുമുള്ളവരായി റബ്ബിന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കണം, നിന്ന് നമസ്കരിക്കണം എന്നാണ് പടച്ചവൻ പറയുന്നത്. ഇതിൽ ഹാഫിളു അല സ്വലവാത്തി, നമസ്കാരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് വസ്വലാത്തിൽ ഉസ്താ എന്ന് പ്രത്യേകം ഒരു നമസ്കാരത്തെ പേരെടുത്ത് പറയുകയുണ്ടായി, പ്രത്യേകം എടുത്തു കാണിക്കുകയുണ്ടായി. ഏതാണത്? ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരം എന്ന് മാത്രമേ അതിന് അർത്ഥം വെക്കാൻ സാധിക്കുകയുള്ളൂ. ആ നമസ്കാരം ഏതാണെന്ന് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നവർക്ക് പിന്നെ വേറെ പരതേണ്ട ആവശ്യം വരില്ല. കാരണം ഒരേ ഒരു നമസ്കാരത്തെക്കുറിച്ച് മാത്രമാണ് പടച്ചതമ്പുരാൻ നിങ്ങൾ കച്ചവടം പോലും തൽക്കാലം ഒഴിവാക്കി വെച്ച് പോകണമെന്ന് പറഞ്ഞ ഒരേ ഒരു നമസ്കാരം ജുമുഅ നമസ്കാരമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നുദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസഅഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഉ. നിങ്ങൾ ഏ വിശ്വാസികളെ, വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ നമസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ പോകണം, തിരക്ക് കാണിച്ചു പോകണം. വദറുൽ ബൈഉ, കച്ചവടം നിങ്ങൾ തൽക്കാലം ഒഴിവാക്കണം എന്ന് പറഞ്ഞ ഒരേ ഒരു നമസ്കാരം ജുമുഅ നമസ്കാരമാണ്. അതുകൊണ്ട് തന്നെ നമസ്കാരങ്ങൾ നിങ്ങൾ പൊതുവെ ശ്രദ്ധിക്കണം. ആ ഏറ്റവും പ്രധാനപ്പെട്ട ആ നമസ്കാരവും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വഖൂമു ലില്ലാഹി ഖാനിത്തീൻ, അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ നിന്ന് നമസ്കരിക്കുമ്പോൾ വിനയവും അതേപോലെ തന്നെ അടക്കവും ഒതുക്കവും ഉള്ളവരായിട്ടാണ് നിൽക്കേണ്ടത് എന്ന്. നമസ്കാരത്തിന്റെ പ്രാഥമിക മര്യാദകളായി പടച്ചതമ്പുരാൻ ചില കാര്യങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്നു. അതായത്, നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് അംഗശുദ്ധി വരുത്തണമെന്നതാണ് അത്. നമ്മുടെ സമുദായം പൊതുവെ അതിനെപ്പറ്റി പറഞ്ഞു വരുന്നത് വുളൂ എന്നാണ്. വിശുദ്ധ ഖുർആനിൽ അങ്ങനെയൊരു പദം പടച്ചതമ്പുരാൻ ഉപയോഗിച്ചിട്ടില്ല. ഏതായാലും യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇദാ ഖംതും ഇലസ്സലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദീകും, إلى المرافق وامسحوا برؤوسكم وأرجلكم إلى الكعبين വിശ്വാസികളെ നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ ഫൗസിലു വുജൂഹക്കും നിങ്ങളുടെ മുഖം മുഖങ്ങൾ എന്നാണ് വിശുദ്ധ ഖുർആനിൽ എന്ന് പറഞ്ഞാൽ ഒരാളോടോ രണ്ടാളോടുള്ള കൽപ്പനയല്ല വിശ്വാസി സമൂഹത്തോടുള്ള കൽപ്പനയാണ് വിശ്വാസികൾക്ക് ഒരു മുഖമല്ല മുഖങ്ങളുണ്ടാകും അപ്പോൾ നിങ്ങളുടെ മുഖങ്ങൾ കഴുകുക അതേപോലെ തന്നെ കൈ കഴുകുക കൈ മുട്ടുവരെ കഴുകണം അതേപോലെ തല തടവണം കാലും തടവണം എന്നതാണ് പടച്ചോൻ പറഞ്ഞത് അപ്പൊ അഴുക്കുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അഴുക്കുണ്ടെങ്കിൽ വേറെ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യണം മറ്റുള്ള സ്ഥലങ്ങളിൽ അഴുക്കുണ്ടായാൽ എന്ത് ചെയ്യണം കഴുകണം അപ്പോൾ കാലിന്റെ മേൽ അഴുക്കുണ്ടെങ്കിൽ കഴുകണം അതല്ലെങ്കിൽ തുടക്കണം തടകണം എന്ന് മാത്രമാണ് പടച്ചു തമ്പുരാൻ പറഞ്ഞത് അതേസമയത്ത് ഇതിനു മുൻപ് ഇത് സാധാരണ ഏതൊരാൾക്കും ഏതൊരു സ്ത്രീ പുരുഷനും നമസ്കാരം സമയമായി കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന ഒരു പ്രാഥമിക മര്യാദയാണ് അതേസമയം ചില ആളുകൾക്ക് ഈ ഒരു ശുദ്ധി വരുത്തിയതുകൊണ്ട് നമസ്കാരത്തിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നാം വലിയ അശുദ്ധി എന്ന് പറയുന്ന അതുപോലെ അങ്ങനെയുള്ള ആളുകൾക്ക് അവർ നമസ്കാരത്തിന് സജ്ജരാകാൻ ഈ ഒരു ശുദ്ധീകരണം പോരാ ഇതിനേക്കാളും കുറച്ച് കൂടിയ ശുദ്ധീകരണം ആവശ്യമാണ് അതും പടച്ചതമ്പുരാൻ പറഞ്ഞു യാ അയ്യുഹല്ലദീന ആമനു ലാ തഖറബു സ്വലാത വഅൻതും സുകാര ഹത്താ തഅലമു മാ തഖൂലൂൻ വലാ ജുനുബൻ ഇല്ലാ ആബിരി സബീൽ ഹത്താ തഗ്തസിലു ഏ വിശ്വാസികളെ നിങ്ങൾ നമസ്കാരത്തിലേക്ക് മത്തുള്ളവരായി നിങ്ങൾ അടുക്കാൻ പാടില്ല മത്തുള്ളവർ എന്ന് പറയുമ്പോൾ കള്ളു കുടിച്ചുകൊണ്ട് നമസ്കരിക്കരുത് എന്ന് ഖുർആനിലുണ്ട് അപ്പോൾ കള്ളു കുടിച്ച് നമസ്കരിക്കാൻ നേരത്തെ അനുവാദമുണ്ടായിരുന്നു എന്നൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ച് നമസ്കരിക്കാൻ നേരത്തെ അനുവാദമുണ്ടായിരുന്നു പിന്നീട് കള്ളു കുടിച്ചുകൊണ്ട് നമസ്കരിക്കരുതെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് അവതരിപ്പിക്കാറുള്ളത് അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഉള്ള നിയമങ്ങൾ പടച്ചതമ്പുരാൻ ചിലത് മാറ്റിമറിച്ചിട്ടുണ്ട് അതേപോലെ മാറ്റിമറിച്ച നിയമങ്ങൾ ഇന്നും പാരായണം ചെയ്യപ്പെടുന്നുണ്ട് പാരായണം ചെയ്യപ്പെടാതെ നിലവിലുള്ള നിയമങ്ങൾ അങ്ങനെയൊക്കെയാണ് അവതരിപ്പിക്കാറുള്ളത് സത്യത്തില് ഇവിടെ ഒരു കള്ളുകുടിക്കുന്ന കാര്യം മാത്രമല്ല പറയുന്നത് മനുഷ്യർ എന്താ നിങ്ങൾ എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം അത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു സാഹചര്യത്തിൽ നമസ്കാരത്തിലേക്ക് നിങ്ങൾ അടുക്കാൻ പാടില്ല എന്തേ കാരണം നമസ്കാരം എന്ന് പറയുന്നത് മനുഷ്യൻ തന്റെ അടിമയെ തന്റെ ഉടമയോട് അടുക്കുന്ന ഒരു സന്ദർഭമാണ് അവന്റെ വിധേയത്വം അവന്റെ വിനയം അവൻ സമർപ്പിക്കേണ്ടുന്ന അവസരമാണ് അതുകൊണ്ട് തന്നെ എന്താണ് അവൻ പറയുന്നത് എന്ന് അവന് മനസ്സിലാക്കണം അവന് തിരിയണം മാത്രമല്ല പരിപൂർണമായ ഭക്തിയോടുകൂടി നിർവഹിക്കേണ്ടുന്ന ഒരു കാര്യവും കൂടിയാണ് ഭക്തിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നമസ്കാരത്തിന് യാതൊരു വിലയുമില്ലെന്നും പടച്ച തമ്പുരാൻ പറയുന്നുണ്ട് ഫവൈലുല്ലിൽ മുസല്ലീൻ അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ നമസ്കാരം എന്താണെന്നോ എന്തിനാണെന്നോ നമസ്കാരത്തിന്റെ പ്രാധാന്യം എന്താണെന്നോ ഇതൊന്നും മനസ്സിലാക്കാതെ നമസ്കരിക്കുന്നവർക്ക് നാശം നരകമാണെന്ന് ആ പടച്ചവൻ പറയുന്നത് അതേപോലെ പടച്ചതമ്പുരാൻ അവന്റെ ചില പ്രത്യേക ദാസന്മാര് വർണ്ണിച്ച സ്ഥലത്ത് അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ അവരുടെ നമസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ് അവർ എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഭക്തി നിർബന്ധമായും ഭക്തി ഉണ്ടാകണമെങ്കിൽ മനുഷ്യൻ ബോധമുള്ളവനാകണം ബോധമില്ലാതെ ഒരുപാട് പ്രശ്നങ്ങൾ തലയിൽ കയറ്റി അതിൽ നിന്നൊന്നും അതൊന്നും തലയിൽ തൽക്കാലം ഇറക്കി വെക്കാൻ തയ്യാറാകാതെ ഒരു കർമ്മം എന്ന നിലയ്ക്ക് ഒരു കർത്തവ്യം ഒഴിവാക്കി കൂട്ടുക എന്ന നിലയ്ക്ക് അത് നിശ്ചയിച്ചൊരു കാര്യമില്ല മറിച്ച് ഇത് അള്ളാഹുവിനോട് അവൻ ചെയ്യുന്ന ഒരു പ്രധാന ഒരു കാര്യമാണ് അതിന് അതിൻ്റെതായ ഭക്തിയും അതേപോലെ തന്നെ എല്ലാം വേണം എന്ന നിലയ്ക്ക് ചെയ്യുമ്പോൾ മാത്രമേ അതിന് പ്രാധാന്യമുള്ളൂ അതുകൊണ്ട് പടച്ചൻ പറഞ്ഞു വലാ തത്രബു സ്വലാത്ത വാൻതും സുക്കാറ നിങ്ങൾ ഉന്മത്തന്മാരായി നമസ്കരിക്കരുത് അപ്പോൾ ഇതിൽ നിന്ന് കള്ളുകുടിക്കൽ മാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കിപ്പോ കള്ളുകുടിക്കലും ഉൾപ്പെടും എന്നല്ലാതെ കള്ളുകുടിച്ചുകൊണ്ട് നമസ്കരിക്കരുത് എന്ന് മാത്രമല്ല അർത്ഥം എന്തേ കാരണമെന്നറിയോ ഇതേപോലെ ഒരു സുക്കാറ് വേറെയും ഖുർആനിൽ കാണുവാൻ സാധിക്കും സൂറത്തുൽ ഹജ്ജിൽ മഹ്ശറയിലെ മഹ്ശറയിൽ ജനങ്ങൾ നിൽക്കുന്ന ആ സമയത്ത് കുറച്ചൊന്ന് പറയാം. യൗമ തദ്ഹരു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്ത്, കുഞ്ഞുങ്ങൾക്ക് മുല കൊടുക്കുന്ന സ്ത്രീകളൊക്കെയും അവരുടെ കൈക്കുഞ്ഞുങ്ങളിൽ നിന്ന് അശ്രദ്ധരാകുന്ന ഒരു ദിവസം. അതേപോലെ യൗമ തദ്ഹരു കുല്ലു മുർദിഅത്തിൻ അമ്മ അർദഅത്ത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, ഗർഭമുള്ള സ്ത്രീകളൊക്കെയും അവർ അറിയാതെ അവരുടെ ഗർഭം പ്രസവിച്ചു പോകുന്ന സന്ദർഭം. വതറന്നാസസുക്കാറ, നബിയെ ജനങ്ങളൊക്കെ മത്തുപിടിച്ചവരായി അങ്ങേക്ക് കാണുവാൻ സാധിക്കും. വമാകുംബി സുക്കാറ, അവർ മത്തുപിടിച്ചവരല്ല. പക്ഷേ വലാക്കിന്നാദാബല്ലാഹി ശദീദ്, അള്ളാഹുവിന്റെ കാതിനേറിയ ശിക്ഷ കണ്ടു ഞെട്ടിപ്പോയതാണ്. അപ്പോൾ ഇവിടെ പഠിച്ചോണ്ട് പറയുന്നത് വതറന്നാസസുക്കാറ, ജനങ്ങളൊക്കെ മത്തുപിടിച്ച ആളുകളൊക്കെ ആളുകളായി താങ്കൾക്ക് കാണുവാൻ സാധിക്കും. ഇതിന്റെ അർത്ഥം എന്താണ്? അവൾ മഹ്ശറിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആരോ കള്ള് ഒഴിച്ചു കൊടുത്തിട്ട് ഇവരൊക്കെ മത്തുപിടിച്ചതാണെന്നാണോ? അല്ല, കാരണം ആകെ വെറുങ്ങലിച്ചു പോയി, ഞെട്ടിപ്പോയി. എന്താണ് ഇവിടെ നടക്കുന്ന ഭീതിപരമായ അന്തരീക്ഷം തന്നെ. അപ്പോൾ ഇതേപോലെ ഒരുപാട്, അപ്പോൾ ചില വലിയ തിരക്ക് പിടിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ജോലികൾ, ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ തലയിലേക്ക് നടക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് അതിനൊക്കെ ഒരു അറുതി വരുത്തിയിട്ടോ അതല്ലെങ്കിൽ തൽക്കാലം അതൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് ഒഴിവാക്കിയിട്ടോ അല്ലാതെ നമസ്കരിച്ചാൽ യാതൊരു കാര്യവും ഉണ്ടാവില്ല. അത് നിങ്ങൾക്കറിയാം. ഇപ്പൊ നമ്മൾ നമസ്കാരം പൂർത്തിയായി അവസാനിപ്പിച്ചാലായിരിക്കും നമ്മൾ പക്ഷെ ഇപ്പൊ നമ്മൾ എന്തേ ചെയ്തത്, എന്താണ് ഇപ്പൊ രണ്ടു മൂന്നാല് സെക്കൻഡ് മിനിറ്റ് നമ്മൾ എന്താ ചെയ്തത് എന്ന് നമ്മൾ അറിയില്ല. അപ്പോ ഓ നമസ്കാരമാണ് ഇപ്പൊ കഴിഞ്ഞത് എന്ന് നമ്മൾ ഓർക്കുന്നത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം. കാരണം അതെന്താ, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ യാവരുത് എന്നാണ് പ്രശ്നം പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ജനാബത്തുകാരായിട്ടും വലിയ അശുദ്ധിയുള്ളവരായിട്ടും നമസ്കാരത്തെ സമീപിക്കരുത്, തെറ്റാത്ത ഉത്തസ്വരു നിങ്ങൾ കുളിക്കുന്നത് വരെ. അപ്പൊ വലിയ അശുദ്ധിയുള്ള ആളുകൾക്ക് നമസ്കാരത്തിൽ പ്രവേശിക്കണമെങ്കിൽ അവർ കുളിക്കണമെന്നർത്ഥം. ഇനി പഠിച്ചോ, മനുഷ്യരുടെ അവസ്ഥയെക്കുറിച്ച് നന്നായി അറിയുന്നവരാണല്ലോ പടച്ച നമ്പുരാൻ. അതുകൊണ്ട് തന്നെ അവരിൽ രോഗികളുണ്ടാകും. അതേപോലെ ചില സമയത്ത് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമുണ്ടാകും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യണമെന്നുകൂടി പടച്ച നമ്പുരാൻ പറയുന്നു. വൈകുന്തും മറന്ന നിങ്ങൾ രോഗികളായാൽ, ഔ അലാ സഫരിൻ അതല്ലെങ്കിൽ യാത്രയിലായി, ഔ ജാ അഹദും മിങ്കും മിനൽ ഗായിതി അതല്ലെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും കാഷ്ടിച്ചു, എന്നിട്ടോ ഔ ലാമസ്തു മുന്നിസ അതല്ലെങ്കിൽ സ്ത്രീകളുമായി നിങ്ങൾ സംസർഗത്തിലേർപ്പെട്ടു, എന്നിട്ടു ഫലം തജിദു മാഅൻ നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ല എങ്കിൽ ഫതയമ്മമു സഈദൻ തയ്യിബൻ ഭൂമിയുടെ ഉപരിതലത്തെ ഉദ്ദേശിച്ച് നിങ്ങൾ പോകുക, ഫംസഹു ബി വുജൂഹിക്കും വഐദീക്കും നിങ്ങൾ നിങ്ങളുടെ മുഖവും കൈകളും തടയുക, ഇന്നല്ലാഹു കാന അഫൂവൻ മഗ്ഫൂറ അല്ലാഹു വളരെയധികം മാപ്പ് ചെയ്യുന്നവനും പൊറുക്കുന്നവനുമാകുന്നു. ഇത് വിശുദ്ധ ഖുർആനിൽ 4:43 പടച്ചതം പുരാൻ പറയുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനുണ്ടാകുന്ന സാധാരണയിൽ അവൻ രോഗിയാകാം. ഇങ്ങനെ രോഗിയായാൽ ചില ആളുകൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അതേപോലെ തന്നെ യാത്രയിലാകാം. യാത്രയിൽ വെള്ളം സംഭവം വെള്ളം ഉണ്ടെങ്കിൽ പോലും നമുക്കൊരു പക്ഷേ എത്തിപ്പിടിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകാം. ഇങ്ങനത്തെ സന്ദർഭം അതേപോലെ തന്നെ കാഷിച്ചു, വെള്ളം കിട്ടുന്നില്ല, അതല്ലെങ്കിൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ടു വെള്ളമില്ല, ഇങ്ങനത്തെ സ്ഥിതി ഉണ്ടായാൽ നിങ്ങൾക്ക് ശുദ്ധമാകാൻ എന്ത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിങ്ങൾ ഉദ്ദേശിച്ചു പോകുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ മദ്ഹബ് ഗ്രന്ഥങ്ങളിലും ഒക്കെ പഠിപ്പിക്കുന്നത് മണ്ണ് കൊണ്ട് തയമ്മം ചെയ്യാനാണ്. മണ്ണുകൊണ്ട് മാത്രമല്ല, മണ്ണും തയമ്മം ചെയ്യുന്നതിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നർത്ഥം. ഇതെന്തിനു വേണ്ടിയാണെന്നറിയുമോ? അത് മനസ്സിലാക്കുക. വെള്ളം കൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു കാര്യം വെള്ളത്തിന്റെ അഭാവത്തിൽ ഈ മണ്ണുകൊണ്ടോ പൊടി കൊണ്ടോ നടക്കില്ലെന്ന് നമുക്കറിയാം. പക്ഷെ സ്ഥിരമായി ഒരു കാര്യം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ഒരു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രയാസം നമുക്കറിയാം. കേരളീയരെ സംബന്ധിച്ചിടത്തോളം എന്നും കുളിക്കുന്നവരാണ്. കാലത്ത് ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട് വെള്ളമില്ലാത്തൊരു സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അന്ന് കുളിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന അന്ന് നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്താലും അതൊന്നും ഒരു ഗുണം പിടിച്ചതുപോലെ തോന്നൂല. കാരണം നമ്മൾ സ്ഥിരം കുളിക്കുന്ന ആ കുളി കുളിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് സ്ഥിരമായി ഇതേപോലെ ഉദൂ നാടൻ ഭാഷയിൽ ഉദൂ അതല്ലെങ്കിൽ നമ്മൾ നമസ്കാരത്തിന് തയ്യാറാകുന്ന ഈ ഒരു അംഗശുദ്ധി വരുത്തുക എന്ന് പറയുന്ന പ്രവർത്തനം ചെയ്യാതെ ഒരാൾ നമസ്കരിക്കുകയാണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന ഒരു നമസ്കരിച്ചത് തന്നെ ശരിയായിട്ടില്ല എന്ന് പറയുന്ന തോന്നൽ, ഇത് ഈ വക വസവാസുകളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭൂമിയുടെ ഉപരിതലത്തെ ഉദ്ദേശിച്ച് പോയി അവിടെയുള്ള മണ്ണോ പൊടിയോ ഇലയോ മുള്ളോ എന്തെങ്കിലും എടുത്ത് തടവുകയോ അതല്ലെങ്കിൽ തുടക്കുകയോ ചെയ്താൽ നിങ്ങൾ നേരത്തെ ഒതു ചെയ്ത പോലെ ആളുകളെ തന്നെയായി നിങ്ങൾക്ക് നമസ്കരിക്കാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് തവാഫ് ചെയ്യാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന പ്രശ്നം വരാൻ പറയുന്നത്. ഇനി വേറെയൊന്ന് നമസ്കാരത്തിന്റെ ഇതാണ് നമസ്കാരത്തിന്റെ ഒരു പ്രാഥമിക മര്യാദ എന്ന് പറഞ്ഞാൽ അംഗശുദ്ധി വരുത്തിയിട്ട് അംഗശുദ്ധി വരുത്തേണ്ടവർ. ഇനി വലിയ ശുദ്ധിയുള്ളവരാണെങ്കിൽ കുളിച്ച് ശുദ്ധിയായിട്ടാണ് നമസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. ഇനി എപ്പോഴാണ് നമസ്കരിക്കേണ്ടത്, എങ്ങനെ നമസ്കരിക്കേണ്ടത് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യണം. കാരണം അത് അത് ഖുർആനിൽ നിന്ന് കിട്ടൂല, നമസ്കാരത്തിന്റെ സമയമൊന്നും ഖുർആൻ കൊണ്ട് കിട്ടൂല, സൂചന മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ ഒക്കെ ഇങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടി വന്ന ഒരു സാധനമാണ് ഖുർആൻ. ഒക്കെ ഇങ്ങനെ സൂചിപ്പിക്കാം, എല്ലായിടത്തും സൂചന അതല്ല. പടച്ചതമ്പുരാൻ പറയുന്നത് തിരിയാനല്ലി കൊല്ലി ശൈലി, മതപരമായ എല്ലാ വിഷയങ്ങൾക്കും പരിപൂർണ വ്യാഖ്യാനമാണ് എന്നാണ്. കിതാബുൽ ഉൻസില ഇലൈക മിർ റബ്ബി ഫലാ യകും ഫീ സദ്രിക ഹറജുൻ ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ, സൂറത്തുൽ അഹ്റാഫിന്റെ രണ്ടാമത്തായ. പ്രവാചകരെ അങ്ങയിലേക്ക് ഇറക്കപ്പെട്ട, അങ്ങയുടെ നാഥനിൽ നിന്ന് അങ്ങയിലേക്ക് ഇറക്കപ്പെട്ട ഈ ഗ്രന്ഥം ഇതാകുന്നു ആ ഗ്രന്ഥം. ഫലാ യകും ഫീ സദ്രിക ഹറജുൻ, ഇതിലെ ആശയങ്ങൾ സ്വീകരിക്കുന്നതിലോ അത് പ്രചരിപ്പിക്കുന്നതിലോ താങ്കൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാകാൻ പാടില്ല. ലിതുന്ദിറ ബിഹി, ഈ ഗ്രന്ഥം മുഖേന അങ്ങ് താക്കീത് ചെയ്യാൻ. അതേപോലെ തന്നെ വദിക്റാ ലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്കൊരു ഉത്ബോധനമായിട്ടുമാണ്. ഇങ്ങനെ ഈ അർത്ഥത്തിലുള്ള എത്രയോ ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ എല്ലാ വിഷയങ്ങളും പടച്ചതമ്പുരാൻ വിശദീകരിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം. അപ്പൊ അവിടെ ഒരു ഉദൂഹോ അതിന്റെ ഒരു കുളിയെക്കുറിച്ചോ ഒന്നും പറയാൻ പഠിച്ചോൻ വിട്ടുപോയിട്ടില്ല. ഇനി വ്യക്തിതമായി പടച്ചതമ്പുരാൻ നമസ്കാരത്തിന്റെ സമയം പറയുകയാണ്. അത്തിനിസ്വലാത്ത തുറഫയിൽ നഹാരി വസുലഫം മിനല്ലൈൽ, രാത്രിയുടെ പകലിന്റെ രണ്ടറ്റങ്ങളിൽ അത്തിനിസ്വലാത്ത, നീ നമസ്കാരത്തെ നിലനിർത്തുക. തുറഫയിൽ നഹാർ, പകലിന്റെ രണ്ട് അറ്റങ്ങളിൽ. വസുലഫം മിനല്ലൈലി, രാത്രിയുടെ ആദ്യയാമങ്ങളിലും. നല്ലവണ്ണം ശ്രദ്ധിക്കണം, തുറഫ് എന്ന് പറയുന്നത് അഗ്രം അറ്റം എന്നൊക്കെ ആണ് അതിന്റെ അർത്ഥം. ലോകത്ത് ഒരു സാധനത്തിനും രണ്ടറ്റങ്ങളിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടാകുകയില്ല. ഏതൊരു സാധനവും, അതൊരു പേനയായാലും പെൻസിലായാലും അതല്ലെങ്കിൽ ഒരു സ്ലേറ്റായാലും, ഇതിനൊക്കെ രണ്ടറ്റമേ ഉണ്ടാകാൻ പാടുള്ളൂ. എവിടെയെങ്കിലും ഒരു വളവുണ്ടെങ്കിൽ അതിന് അറ്റം എന്ന് പറയാൻ പാടില്ല, തുറഫ് എന്നതിന് പറയില്ല. അപ്പോൾ പകലിന് രണ്ടറ്റങ്ങളുണ്ട്, രാത്രിക്കും അറ്റങ്ങളുണ്ട്. ഈ പകലിന്റെ രണ്ടറ്റത്ത് ഓരോ നമസ്കാരം വേണമെന്നാണ് പഠിച്ചവൻ പറയുന്നത്. അത്തിൻ അസ്വലാത്ത, ഒരു നമസ്കാരത്തെ നീ നിലനിർത്തുക. എവിടെ? തുറഫയിൽ. ഓരോ നമസ്കാരം, ഓരോ അറ്റത്തും ഓരോ നമസ്കാരം. വസുലഫം മിനല്ലൈൽ, രാത്രിയുടെ ആദിയാമങ്ങൾ. പരിഭാഷക്കാരായ എല്ലാ പരിഭാഷക്കാരും, ഇംഗ്ലീഷും അറബിയും അതേപോലെ തന്നെ മലയാളവും, എല്ലാ പരിഭാഷക്കാരും കൊടുക്കുന്ന അർത്ഥം സൂര്യൻ അസ്തമിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ മൂന്ന് മണിക്കൂർ എന്നാണ്. അപ്പൊ ഈ സൂര്യൻ അസ്തമിച്ചിട്ട് ആദ്യത്തെ ഈ മൂന്ന് മണിക്കൂറിനുള്ളിൽ അവിടെയും ഒരു നമസ്കാരമുണ്ട് എന്നാണ് പഠിച്ചം പറയുന്നത്. ഏകവചനം അഖിമി സ്വലവാത്തി, നമസ്കാരങ്ങളെ നിങ്ങൾ നിലനിർത്തുക എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരൊറ്റ ആയത്തിൽ നിന്ന് അഞ്ചല്ല, അഞ്ചിനേക്കാൾ കൂടുതൽ കിട്ടുമായിരുന്നു. അതേസമയത്ത് അക്കിം, നീ നിലനിർത്തുക അസ്വലാത്ത നമസ്കാരത്തെ, ഒരു നമസ്കാരം. അസ്വലാത്ത് എന്ന് പറയുന്നത് ഏകവചനമാണ്. തുറഫയിൽ നഹാർ, പകലിന്റെ രണ്ടറ്റങ്ങളിൽ. അപ്പൊ പകലിന്റെ രണ്ടറ്റങ്ങളിൽ ഓരോ നമസ്കാരം. വസുലഫം മിനല്ലൈലി, രാത്രിയുടെ ആദിയാമങ്ങളിലും നീ നിലനിർത്തുക എന്ത്? അസ്വലാത്ത, ഒരു നമസ്കാരം. അപ്പൊ ഇങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് പറയുന്നത്. അതേപോലെ ഖുർആന്റെ മറ്റൊരു ഭാഗത്ത് സൂര്യൻ മധ്യാനത്തിൽ നിന്നും നീങ്ങിയത് മുതൽ രാത്രി ഇരുൾ മുട്ടുന്നത് വരെ നീ നമസ്കരിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ എന്താവും? ചില ആളുകൾ വസവാസം ഉണ്ടാകും,
അപ്പൊ സൂര്യൻ മധ്യാനത്തിൽ നിന്നും തെറ്റിയത് മുതൽ നീ നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരം അതെന്താ? അപ്പൊ അവിടെ അത് ദുഹർ കിട്ടൂലേ? അതേപോലെ തന്നെ രാത്രി ഇരുൾ മുറ്റുന്നത് വരെ എന്ന് പറഞ്ഞാൽ മകരവും വിഷയും കിട്ടൂലേ? എന്നൊക്കെയാണ് എന്നാ നമസ്കാരത്തിന്റെ എവിടം മുതൽ എവിടം വരെ നമസ്കരിക്കാം, നമസ്കരിക്കണം എന്ന് പഠിച്ചോ നേരത്തെ പറഞ്ഞു, അതിന്റെ സമയവും പറഞ്ഞു. ഇനി അത് എവിടം മുതൽ എവിടെയാകാം എന്ന് പറഞ്ഞാൽ ഈ രാത്രിയുടെ പകലിന്റെ രണ്ടറ്റങ്ങളിൽ എന്ന് പറച്ചെന്ന് പറഞ്ഞല്ലോ, എല്ലാ ആളുകൾക്കും എല്ലാ ദിവസവും ഈ നമസ്കാരം ഈ അറ്റത്ത് തന്നെ നമസ്കരിക്കാൻ എല്ലാവർക്കും കഴിഞ്ഞോളുന്നില്ല. അതുകൊണ്ട് തന്നെ ദുലൂപുഷംസ് സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും തെറ്റിയത് മുതൽ നമസ്കാരം തുടങ്ങാം എന്നാണ് പക്ഷം പറയുന്നത്. സുബഹി ഫജ്ർ നമസ്കാരത്തെ വേറെ തന്നെ പഠിച്ചോ അവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള നമസ്കാരം ഈ സമയം മുതൽ തുടങ്ങാം. ഏതുവരെ? ഇലാ വസത്തിൽ ഡെയിലി, രാത്രിയുടെ രാത്രി ഇരു മുറ്റുന്നത് വരെ. നോക്കൂ, നിങ്ങളും ഇശ നമസ്കാരത്തെക്കുറിച്ച് ഖുർആൻ പേരെടുത്ത് പറഞ്ഞ നമസ്കാരമാണ് സുലാത്തുൽ ഫജ്ർ, അതേപോലെ തന്നെ സുലാത്തുൽ ഇശ. ഈ ഇശ ഇപ്പൊ ഖുർആൻ സുന്നത്തുകാരെ സംബന്ധിച്ചിടത്തോളം മഗ്രിബ് നമ്മുടെ സൂര്യൻ അസ്തമിക്കുന്നുണ്ടല്ലോ, സൂര്യൻ അസ്തമിക്കുന്നതോടൊപ്പം വിശുദ്ധ ഖുർആൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം സുലാത്തുൽ ഇശാഇന്റെ സമയമായി. ഖുർആനില് നമ്മൾ പറയാറുണ്ടല്ലോ ഖുർആനിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വിശദീകരിക്കുമെന്ന്. അങ്ങനെ തന്നെയേ ഉള്ളൂ, ഖുർആനിന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ വിശദീകരിക്കുന്നു, അതിന്റെ പുറത്തേക്ക് എങ്ങോട്ടും പോകാതെ അതിന്റെ വിശദീകരണം അവിടെ തന്നെ ഉണ്ട്. യൂസുഫ് നബിയുടെ സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിൽ കൊണ്ട് ഇടാൻ വേണ്ടി പോയി. അങ്ങനെ അദ്ദേഹത്തെ ചെന്നായ പിടിച്ചു എന്നൊക്കെ കളവ് പറഞ്ഞ് സഹോദരന്മാർ പിതാവിന്റെ അടുത്ത് വന്ന ആ സന്ദർഭം ഖുർആൻ പറയുന്നുണ്ട്. എങ്ങനെ വന്നെന്നറിയോ? ഐസാ അൻ യബുക്കൂൻ, അവർ അവരുടെ പിതാവിന്റെ അടുത്ത് വന്നു, ഇശായിൽ വന്നു, യബുക്കൂൻ കരഞ്ഞുകൊണ്ട്, കള്ളക്കരച്ചിൽ കരഞ്ഞുകൊണ്ട് അവർ വന്നു, ഞങ്ങളുടെ പിതാവേ ഞങ്ങൾ കളിക്കുന്ന സമയത്ത് യൂസുഫിനെ ചെന്നായ പിടിച്ചു, ഞങ്ങൾ ശ്രദ്ധിച്ചില്ല, പെട്ടെന്നൊന്ന് ഒരല്പം ശ്രദ്ധ തെറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വന്ന് ഇശായിലാ വന്നത്. ഏതാ ഇശ? സന്ധ്യാസമയം. അപ്പോ മഗ്രിബ്, മഗ്രിബ് ഞാൻ ഉദ്ദേശിക്കുന്ന എന്താണോ, മഷ്രിഖ് മഗ്രിബ്, ആ മഗ്രിബുണ്ടല്ലോ സൂര്യൻ അസ്തമിക്കുന്ന ആ സമയം, ആ സമയം മുതൽ ഇതാകാവുന്നതാണ്. അതേപോലെ പകലിലെ നമസ്കാരം എന്ന നിലക്ക് അസീലി അസീ എന്ന് പറയുന്ന സ്വലാത്ത്, നമ്മൾ സാധാരണ ഭാഷയിൽ അസർ നമസ്കാരം എന്ന് പറയുന്ന ആ നമസ്കാരം ദുലൂപ്പു ശംസ് മുതൽ ആരംഭിക്കാമെന്നുമാണ് പടച്ചതമ്പുരാൻ പറയുന്നത്. എങ്ങനെ തിരിയിട്ട് തെരഞ്ഞാലും ശരി, പടച്ചതമ്പുരാൻ മൂന്ന് നമസ്കാരമല്ലാതെ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടില്ല എന്ന് എല്ലാവർക്കും ഖുർആനിൽ കൂടെ മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല പൂർവ്വ സമുദായങ്ങൾക്കും നമസ്കാരങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് മാത്രമൊന്നുമല്ല നമസ്കാരോ, അതല്ലെങ്കിൽ നോമ്പ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമാണ് കിട്ടിയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണ്ട. ഇത് അബദ്ധമാണ്, വിശുദ്ധ ഖുർആനിന്റെ തത്വങ്ങൾക്ക് തന്നെ അത് എതിരാണ്. അപ്പോൾ ഇവിടുത്തെ അറിയപ്പെടുന്ന പല മതസംഘടനക്കാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ പോലും എഴുതി വച്ചിരിക്കുന്നത് ജൂതന്മാർക്ക് മൂന്ന് നേരം നമസ്കാരമാണ്, അതേപോലെ തന്നെ ക്രൈസ്തവർക്ക് മൂന്ന് നേരം നമസ്കാരമാണ്, ഹൈന്ദവർക്ക് മൂന്ന് നേരം പ്രാർത്ഥനയാണ് എന്നൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോ ഇതിൽ നിന്ന് ജൂതന്മാരോടും ക്രൈസ്തവരോടും എല്ലാ നിലക്കും വ്യത്യാസം വേണമെന്നാണ് ഹദീസുകൾ എഴുതി വച്ചിരിക്കുന്നത്. ഈ വ്യത്യാസം തന്നെ നമ്മുടെ നമസ്കാരത്തിലും നമ്മൾ ആചരിക്കണമെന്നാണ് പറയുന്നത്. ഔഫുല്ലിഹാ, നിങ്ങൾ താടി അങ്ങോട്ട് ഇട്ടോളാൻ, അങ്ങോട്ട് വിട്ടോളാൻ. ബുഖാരിയുടെയും മുസ്ലിമിന്റെ ഒക്കെ ഹദീസാ, നിങ്ങൾ താടിനെ താടിന്റെ അടുത്തേക്ക് നോക്കിയേ വേണ്ട, അത് അങ്ങോട്ട് വിട്ടോട്ടെ എന്ന് പറഞ്ഞാൽ താലിബാൻ താടി അതാ ഈ ഹദീസ്. അതിൽ താടി വെട്ടാനും പാടില്ല, അതാണ് സൗദി അറേബ്യയിലെയും അതേപോലെ തന്നെ ഗൾഫ് രാഷ്ട്രങ്ങളിലെയും മുത്തവന്മാരായ അറബികൾ താടി 17 വയസ്സിൽ താടി വന്നിട്ടെങ്കിൽ മരിക്കുന്നവർ ആ താടി അവിടെ തന്നെ ഉണ്ടാവും, അത് വെട്ടലില്ല. ഞാൻ വെറുതെ പറയുന്നല്ല, അവിടെ പോയി അന്വേഷിക്കാൻ, അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കറിയാം വെട്ടാത്തൊരു വിഭാഗം ആളുകളുണ്ട്. ഈ ഹദീസ് അഫുല്ലിഹാ, താടി അങ്ങോട്ട് വിടാൻ. പിന്നെയോ കസുശവാരിം, മീശ വെട്ടുക. ഖാലിഫുൽ മുശ്രിക്കീൻ, നിങ്ങൾ മറ്റു മുശ്രിക്കീങ്ങൾക്ക് എതിരാകണം. അതേപോലെ ഖാലിഫുൽ യഹൂദ, വേറെ ഹദീസ്, ജൂതന്മാർക്കെതിരാകണം. അപ്പൊ ജൂതന്മാർ എന്താ ചെയ്യാറുള്ളത്? മീശ വളർത്തുകയും താടി വെട്ടലുമാണ് ചെയ്യാറുള്ളത്. അതേസമയത്ത് നിങ്ങളെന്ത് ചെയ്യണം? മീശ വെട്ടുകയും താടി വളർത്തുകയും ചെയ്യുക. അപ്പൊ ജൂതന്മാരോട് എല്ലാ നിലക്കും വ്യത്യാസം വേണം. എന്ന് ഹദീസുകൾ എഴുതി വച്ചിരിക്കുന്നു. ഇത് ഖുർആന്റെ സിദ്ധാന്തത്തിനെതിരാ. ഞാൻ ചോദിക്കട്ടെ, ഇനി ജൂതന്മാർ നേരെ തിരിച്ചായാലോ? അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? ഈ ഹദീസൊക്കെ മുസ്ലിങ്ങൾ കുറച്ച്, അപ്പൊ സിഖുകാർക്കൊരു വാദമുണ്ട് അത്രേ, ശരിയാണോ എന്താ ഉള്ളാക്കുവാലോ? ഇന്ത്യയിൽ നിന്ന് ഹിന്ദുക്കൾ മുസ്ലിം ഇങ്ങനെ പോയാലുള്ളൂ അത്ര, അങ്ങനെ പറഞ്ഞ് മുമ്പ് കേട്ടിരുന്നു, ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഇന്ത്യയിൽ നിന്ന് മുസ്ലിം ഇങ്ങൾ വേറെ രാജ്യത്തിലേക്ക് പോയാലേ അവരുടെ താടിയും അതേപോലെ തന്നെ കെട്ടും എടുക്കുള്ളൂ എന്ന് സിഖുകാർക്ക് ഒരു വിശ്വാസമുണ്ടെന്ന് പറയപ്പെടാറുണ്ട്. എന്നതുപോലെ ജൂതന്മാര് മീശ വളർത്തുകയും താടി വെട്ടുകയും ചെയ്യുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? മീശ വെട്ടുകയും താടി അങ്ങോട്ട് വളർത്തുകയും ചെയ്യുക. ഇനി ജൂതന്മാർ എല്ലാവരും കൂടി സഭ കൂടി തീരുമാനിക്കുകയാണ്, നമ്മൾ ഇവർക്കിന് എതിരാകുക. എന്ത്? മീശ നമ്മൾ വെട്ടുക, താടി നമ്മൾ വളർത്തുക. എന്നങ്ങനെ തീരുമാനിച്ചാൽ ഈ ഹദീസിനെ കോലം തിരിക്കേണ്ടി വരും നമുക്ക്. ഇനിയിപ്പോ കുറച്ചുകാലം ജൂതന്മാർ എങ്ങനെയാണ്, അതുകൊണ്ട് നേരെ തിരിഞ്ഞോളൂ. ഇങ്ങനെ എല്ലാ വിഷയത്തിലും ജൂത ക്രിസ്തീയർക്ക് എതിരാവണം എന്നൊരു തത്വം ഹദീസുകളിൽ പഠിപ്പിക്കുന്നു. അതിന്റെ ഭാഗം തന്നെയാണ് ജൂതന്മാർക്ക് അള്ളാഹു മൂന്ന് നമസ്കാരം, ക്രിസ്തീയർക്ക് മൂന്ന് നമസ്കാരം, മറ്റുള്ളവർക്ക് വേറൊരു മൂന്ന്, നമുക്ക് മൂന്ന് പോരാ, അഞ്ച് നമുക്ക് വേണ്ടുള്ളൂ. ബുഖാരിയിലും വ്യക്തമായി ചാച്ചാൽ അബൂ ഹുറൈറ പോലെ ആളുകൾ തന്നെ എഴുതി വച്ചിരിക്കുന്നു, മൂന്നേ മൂന്ന് നേരത്തെ മാത്രമേ നമസ്കരിക്കേണ്ടുള്ളൂ. ബുഖാരിയിലെ ലൻ യുസാദ ദീന അഹദുൻ ഇല്ലാ ഗലബഹു, ദീനിനെ ദീനിന്റെ കാര്യങ്ങളെ ഒരാളും കടുപ്പമാക്കിയിട്ടില്ല, അത് അവന്റെ തലക്കുമീത മറിഞ്ഞിട്ടല്ലാതെ. അതുകൊണ്ട് സദ്ദിദൂവ കാബിർവ കാരിബൂവ അബ്ശിറു, നിങ്ങൾ എന്തുവേണ്ട, വല്ലാതെ തലയിൽ കയറ്റുന്ന ആളുകളാവണ്ട, അതേപോലെ കടുപ്പം കാണിക്കണ്ട, നിങ്ങൾ അടുത്തോളൂ, അതേപോലെ വിനയം കാണിച്ചോളൂ. വസ്തഈനൂ, നിങ്ങൾ സഹായം തേടിക്കൊടൂ. ബിൽ ഗദ്വതി വറൗഹ, പ്രഭാതത്തിലെയും പ്രദോഷത്തിലെയും നമസ്കാരം കൊണ്ട്. വശൈഇൻ മിന ദുജ്ല, ഇരുളിൽ നിന്നുള്ള ഒരു നമസ്കാരവും ഉണ്ടോ? വ്യക്തമായിട്ട് ദുർവ്യാഖ്യാനമല്ല, വ്യക്തമായിട്ടും ബുഖാരിൽ എഴുതി വെച്ചിരിക്കുകയാണ്, മൂന്നേ മൂന്ന് നേരത്തെ നമസ്കാരം കൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുക. അപ്പൊ ഒരു കാലത്ത് ഇതൊക്കെ സത്യം സത്യമായ ഫലവാക്കുകളും അവതരിപ്പിച്ചു, അത് പലരും റിപ്പോർട്ട് ചെയ്തു പിൽക്കാലത്ത് അതിനെതിരെ. ഇപ്പൊ ഹജ്ജിന്റെ ഇസ്ലാംകാരും പഠിപ്പിച്ച കൂട്ടത്തിൽ ഹജ്ജിനെ ആദ്യം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല, ഹജ്ജിനെ പറഞ്ഞിട്ടേ ഇല്ല. ആദ്യകാലങ്ങളിൽ ബുഖാരി നോക്കൂ, നിങ്ങൾ അബൂ ഹുറൈറ പോലെയുള്ള ആളുകൾ പഠിപ്പിച്ചിരുന്ന ഇസ്ലാംകാര്യങ്ങളിൽ ഹജ്ജ് ഉണ്ടായിരുന്നില്ല. അത് പിൽക്കാലത്ത്, അത് പലരുടെയും നിർബന്ധപ്രകാരം ഹജ്ജിന് ഇല്ലാത്ത പ്രാധാന്യം കൂടി കൂട്ടിയിട്ട് പിൽക്കാലത്താണ് ഉണ്ടാക്കിയത്. ആദ്യ ഹദീസുകളിലൊന്നും ഹജ്ജിനെ പറ്റി യാതൊരു ഒരു ചർച്ചയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും പരിപൂർണമായി എതിരാകുക എന്ന ഒരു തത്വം അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് താടി വളർത്തല്, അതേപോലെ തന്നെ മുടിവെട്ടല്, ഇതേപോലെ നമസ്കാരത്തിന്റെ കാര്യത്തിൽ, ഇങ്ങനെ എല്ലാ കാര്യത്തിലും മതപരമായ പല കാര്യങ്ങളിലും ഇതൊന്നുമല്ല. അപ്പൊ എത്ര നമസ്കരിക്കേണ്ടതെന്ന് പടച്ചതമ്പുരാൻ പറഞ്ഞു. എത്ര, എപ്പോഴാ നമസ്കരിക്കേണ്ടതെന്ന്? പകലിന്റെ രണ്ടറ്റങ്ങളിൽ, അതേപോലെ രാത്രിയുടെ ആദ്യ ഭാഗം ഒരു നമസ്കാരം, ഇങ്ങനെ മൂന്ന് നമസ്കാരം. ഇനി എങ്ങനെ നമസ്കരിക്കേണ്ടത്? ജമാഅത്ത് നിർബന്ധമാണോ? ജമാഅത്ത് നിർബന്ധമാണെന്നാണ് നമ്മെ പുരോഹിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. ഹദീസ് മതവും അത് തന്നെയാണ്. അതായത് ആർക്കൊക്കെ നിർബന്ധമെന്ന് ചോദിച്ചാൽ, കുരുടന്മാർക്ക് പോലും, കണ്ണ് രണ്ടും കാണാത്ത ആളുകൾക്ക് പോലും ജമാഅത്ത് നിർബന്ധമാണെന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ അരികിൽ രണ്ട് കണ്ണും കാണാത്ത അബ്ദുല്ലാഹി ബിൻ ഉമ്മു മക്തൂം വന്നത്രയേ, വന്നത്രയെന്ന് പറയുന്നത് നമുക്ക് വന്നിട്ടുണ്ടെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് തന്നെ, റസൂലുള്ള പറയൂല്ല, റസൂലത്ത് അങ്ങനത്തെ ഒരു കാര്യം വരൂല്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് അങ്ങനെ വന്നിട്ട് ചോദിച്ചു, നബിയെ എനിക്ക് ജമാഅത്തിന് വരല നിർബന്ധമാണോ? ഞാനൊരു കാട്ടിലാണ്, വലിയ വിദൂരമായ സ്ഥലത്താണ്, എന്റെ വീട്ടിലേക്ക് ഞാൻ ഇവിടെ നിന്ന് ഒരു കയറ് കെട്ടിരിക്കുകയാണ്, കണ്ണ് കാണാത്തതുകൊണ്ട് ഞാൻ ആ കയറിങ്ങനെ പിടിച്ചിട്ടാണ് വരുന്നത്, അതുകൊണ്ട് എനിക്ക് ജമാഅത്തിൽ നിന്ന് ഒന്ന് ഒഴിവില്ലേ എന്ന് നബിയോട് ചോദിച്ചപ്പോ നബി പറഞ്ഞു, ഓ നിനക്കൊഴിവാണ്, നീ വരണ്ട. എന്നൊരു മൂപ്പറാണ് തിരിഞ്ഞ്, അബ്ദുല്ലാഹി മക്തൂം തിരിഞ്ഞപ്പോ മൂപ്പറ ഒന്ന് വിളിപ്പിച്ചു, ഇവിടെ വാ, നിന്റെ വീട്ടിലേക്ക് വാങ്ങി കേൾക്കുമോ? ഓ വാങ്ങി കേൾക്കുന്നുണ്ട്. ആ എന്നാ ഇവിടെ വന്നേ പറ്റൂ എന്നോ. ഇപ്പൊ മൂന്ന് ഒരു പിടിക്ക് മൂന്ന് പക്ഷി എന്ന് വരുമ്പോലെ ഇവിടെ മൂന്ന് മൂതിലും കൂടുതലൊക്കെ കിട്ടി. എന്താ കാരണം? ഒന്ന് ബാങ്ക് കേൾക്കുമോ എന്ന് ചോദിച്ചപ്പോ ബാങ്ക് വേണം, അതേപോലെ തന്നെ പിന്നെ ജമാഅത്ത് നിർബന്ധമാണ്, അത് ആർക്കും കുരുടന്മാർക്ക് പോലും നിർബന്ധമാണ്, ഇങ്ങനെയുള്ള രണ്ടു മൂന്ന് കാര്യങ്ങൾ ഈ ഒരൊറ്റ കള്ള വരികൊണ്ട് കിട്ടുകയുണ്ടായി. അപ്പൊ സത്യത്തില് ജമാഅത്ത് നമസ്കാരം വിശുദ്ധ ഖുർആനിലെ അടിസ്ഥാനത്തിൽ നിർബന്ധമുള്ള കാര്യമല്ല, ഖുർആൻ പ്രോത്സാഹിപ്പിച്ചതോ നിരുത്സാഹപ്പെടുത്തിയതോ അല്ല, ചെയ്യാവുന്നവർക്ക് ചെയ്യാം എന്ന നിലക്ക് ഭക്ഷണം അങ്ങനത്തിന്റെ വെച്ചു. ഇനി എത്രയെ നമസ്കരിക്കേണ്ടത്, അതും വിശുദ്ധ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം തർക്കമില്ല. കാരണം രണ്ടേ രണ്ട് റക്അത്ത് മാത്രമാണ് നമസ്കരിക്കേണ്ടത് ഓരോ നമസ്കാരവും. ഇത് ഖുർആൻ പറയുന്നു, വഇദാ കുന്ത ഫീഹിം ഫഅഖംത ലഹുമുസ് സ്വലാത്ത ഫൽതകും ത്വാഇഫത്തും മിൻഹും മഅക വലിയഖുദു അസ്ലിഹത്തഹും എന്നൊക്കെ പറഞ്ഞ പക്ഷൻ പറയാ, താങ്കൾ ഈ ആയത്തിനെ പുരോഹിതന്മാർ മുഴുവനും അർത്ഥമാക്കാറുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് നിന്നാണ്. യുദ്ധം നടക്കുന്ന സമയത്ത് നമസ്കാരമില്ല ഇസ്ലാമിൽ. ആളുകൾ ഇങ്ങനെ തലങ്ങും വിലങ്ങും ഇങ്ങനെ മറിഞ്ഞിങ്ങനെ വെട്ടും കുത്തും ഏൽക്കുമ്പോഴും വെട്ടും കുത്തും ഇങ്ങനെ കൊള്ളുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ അവിടെ നമസ്കരിക്കണമെന്ന് പറയുന്നവർക്ക് തലുണ്ട് എന്ന് പറയുന്നവർക്ക് തലുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഏതായാലും അങ്ങനത്തെ നമസ്കാരം ഖുർആനില്ല. പിന്നെയോ യുദ്ധത്തിലല്ല, യുദ്ധത്തിന് താവളമടിച്ച സമയത്ത് നബി അവരുടെ കൂട്ടത്തിലാകുകയും നബിയെ താങ്കൾ അവരുടെ കൂട്ടത്തിലാകുകയും താങ്കൾ അവർക്ക് നമസ്കാരം സംഘടിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും മനസ്സിലാക്കണം. നബിയും സഹാബികളും യുദ്ധത്തിന് താവളമടിക്കുക ഒരു നമസ്കാരത്തിന് സമയം നോക്കിയിട്ടല്ലോ, അത് ഉറപ്പാണല്ലോ. അങ്ങനെ ഏതെങ്കിലും ഒരു നമസ്കാരത്തിന് സമയം നോക്കിയിട്ട് താവളമടിക്കണമെന്ന് ഖുർആനിൽ കൽപ്പനയില്ലല്ലോ, ഇല്ല. അപ്പൊ ഒരു സമയത്ത് യുദ്ധം നടക്കുക, യുദ്ധത്തിന്റെ സമയത്ത് യുദ്ധത്തിന് വേണ്ടി താവളമടിച്ചു, അത് നമസ്കാരത്തിന് സമയം ആവാം ആവാതിരിക്കാം. അങ്ങനെ നമസ്കാരത്തിന് സമയമാകുന്ന ഒരു സമയത്താണ് താവളമടിച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെ താവളമടിച്ച സമയത്ത് താങ്കൾ അവർക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. എങ്ങനെ ചെയ്യണം? ഒരു വിഭാഗം ആളുകൾ നബിയുടെ കൂടെ നമസ്കരിക്കണം. രണ്ട് വിഭാഗമായി, ഒരു വിഭാഗം നബിയുടെ കൂടെ നമസ്കരിക്കണം, ഒരു വിഭാഗം ശത്രുപക്ഷത്തെ ശ്രദ്ധിച്ചിരിക്കണം. എന്നിട്ട് ഒരു വിഭാഗം താങ്കളുടെ കൂടെ നമസ്കരിക്കട്ടെ. താങ്കളുടെ കൂടെ നമസ്കരിച്ച ആ ആളുകൾ സുജൂദ് ചെയ്താൽ, എന്താ സുജൂദ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ, കാരണം സുജൂദോടുകൂടി നമസ്കാരം കഴിഞ്ഞു എന്നാ പ്രശ്നം പറയുന്നത്. ഫൈദാ സജദു അവരെ നമസ്കാരം അവസാനിപ്പിച്ചാൽ എന്ന് അർത്ഥം കൊടുക്കാത്ത എല്ലാവരും ആരുമില്ല, എല്ലാ പരിഭാഷക്കാരും കൊടുത്തിരിക്കുന്നു. അപ്പൊ സുജൂദോടുകൂടി നമസ്കാരം കഴിഞ്ഞു, സുജൂദാണ് നമസ്കാരത്തിന്റെ അവസാനത്തെ ക്രിയ. അവർ സുജൂദ് ചെയ്ത് നമസ്കാരം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ താങ്കളോട് കൂടെ നേരത്തെ നമസ്കരിച്ചിട്ടില്ലാത്ത അടുത്ത വിഭാഗം ഇങ്ങോട്ട് കയറി വരട്ടെ. ഇവരോ ഇവർ പിന്നിലേക്ക് അങ്ങോട്ട് പോകണം, ശത്രുപക്ഷത്തെ അവർ വീക്ഷിക്കണം. എത്ര റക്അത്ത് നമസ്കരിച്ചു? സ്വഹാബികൾ ഇവിടെ നമസ്കരിച്ചത് ഒരൊറ്റ റക്അത്താണ്. ഇതെല്ലാവരും അംഗീകരിക്കുന്നു, മുജാഹിദ് വിഭാഗക്കാരൊക്കെ എല്ലാവരും അംഗീകരിക്കുന്നു. സ്വഹാബികൾ ഇവിടെ നമസ്കരിച്ചത് ഒരേ ഒരു റക്അത്ത്, ഒറ്റ റക്അത്ത്. നബി എത്ര നമസ്കരിച്ചു? നബി രണ്ട് റക്അത്ത്. എന്താ കാരണം ഒരു റക്അത്ത് നമസ്കരിക്കാൻ? ഇതിനെ തൊട്ട് മുമ്പുള്ള ആയത്ത് എന്താണെന്ന് വരൂ, നിങ്ങൾ ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഭയം നേരിടുമെന്ന ഭീതിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമസ്കാരം ചുരുക്കുന്നതിൽ തെറ്റില്ല. അൻതഖസുറു മിനസ്സല, നമസ്കാരം ചുരുക്കുന്നതിൽ നിങ്ങൾക്ക് തെറ്റില്ല. അപ്പോൾ രണ്ട് റക്അത്ത് സ്ഥിരമായി നമസ്കരിക്കേണ്ടെന്ന ആ നമസ്കാരത്തെ അവർ ചുരുക്കിയപ്പോൾ അതൊന്നായി. ആ ഒരു നമസ്കാരം ഒരു റക്അത്ത് മാത്രമായിട്ട് സ്വഹാബികളൊക്കെ നമസ്കരിച്ചു. രണ്ട് വകുപ്പുകളായി, രണ്ട് പാർട്ടികളായി. നബിയോ, നബി ഇവർക്ക് രണ്ടുപേർക്കും നേതൃത്വം കൊടുത്തതിന്റെ പേരിൽ നബി നമസ്കാരത്തിന് ഒഴിവായില്ല. അപ്പൊ നബി രണ്ട് റക്അത്തിലൂടെ നമസ്കരിച്ചു. ഇതെല്ലാവരും അംഗീകരിക്കും. ഇനി ഇതിനു ശേഷം പഠിച്ചവൻ പറയുന്നത്, നിങ്ങൾ ഭീതി അന്തരീക്ഷമൊക്കെ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ നമസ്കാരം പരിപൂർണമായി നിർവഹിക്കണം. അതൊക്കെ എങ്ങനെയാണ്? ഇവിടെ പരിപൂർണതയില്ലല്ലോ, കാരണം ഇവിടെ ഒരു റക്അത്താ നമസ്കരിച്ചത്. അത് പരിപൂർണമാക്കുമ്പോൾ രണ്ട് റക്അത്ത് നബി നമസ്കരിച്ചില്ലേ, അതേപോലെ നിങ്ങൾ രണ്ട് റക്അത്ത് പരിപൂർണമായി നമസ്കരിക്കണം എന്നും പ്രശ്നം പറയാം. ഇനി ബുഖാരിയിലേക്ക് നോക്കൂ. നമ്മൾ ഈ ബുഖാരി നമ്മൾ പിന്നാലെ പറയുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഈ ചില ആളുകൾക്ക് ഈ പുട്ടിന്റെ പിന്നാലെ ഇങ്ങനെ തേങ്ങടും പോലെ ഹദീസുകൾ ഇങ്ങനെ ഓതണം, എന്നാലേ ചില ആളുകൾക്ക് തൃപ്തി വരുള്ളൂ. അപ്പൊ ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞു, അത് ഉറപ്പിക്കാം. പക്ഷെ അതിന്റെ പിന്നാലെ മറ്റതും കൂടി കിട്ടിയാലേ ആർക്കെങ്കിലും വിശ്വാസം വരുള്ളൂ എങ്കിൽ അതിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ആയിഷ പറയാം, ഫറളല്ലാഹു സ്വലാത്തൈന ഫറളഹ തക്കായത്തൈന റക്അത്തൈന. പടച്ച തമ്പുരാൻ നമസ്കാരം നിർബന്ധമാക്കിയപ്പോ ഈരണ്ടര കയത്തായിട്ടാണ് പറലാക്കിയത്. ഈരണ്ടര കയത്ത് തുമ്മ സീദത്തിൽ പിന്നെ വർദ്ധിപ്പിക്കപ്പെട്ടു എന്നാണ്. ആരാ വർദ്ധിപ്പിച്ചതെന്ന് പറഞ്ഞില്ല. ആയിഷാ ബീവി സംഖേടമുള്ള സ്ത്രീയാണ്. അങ്ങനത്തെ മഹദിക്ക് ഈ ആസ്തിയാക്കിയത് റസൂലാണെങ്കിൽ എന്തിനാണ് മറച്ചു വെക്കുന്നത്? സാദർ റസൂലു, റസൂല് വർദ്ധിപ്പിച്ചു. അല്ലെങ്കിൽ സാദൻ നബിയു, നബി ആസ്തിയാക്കി പറയാമായിരുന്നു. സാദല്ലാഹു പടച്ചോൻ കൂട്ടി. ഇതൊന്നുമില്ല. ഈ മുതൽ പോയാല് കള്ളനെ കാണാനില്ല. മുതൽ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താ പറയാൻ നേരം? സുരിയക്കാൽ മാറുന്ന മുതൽ മോഷ്ടിക്കപ്പെട്ടു, മോഷ്ടിച്ചാളെ കാണാനില്ല. അതേപോലെ അടി കിട്ടിയിട്ടുണ്ട്, അടിച്ചാളെ കാണാനില്ല. അടി കിട്ടിയെന്നാണല്ലോ, അടി കിട്ടിയെന്നാണല്ലോ പറയാ. അടിച്ചോണ്ടെങ്കിൽ അന്നോൻ അടിച്ചു എന്ന് പറയില്ലേ. എന്നതുപോലെ തന്നെ ക്രിയകർത്താവിനെ അറിയപ്പെടാത്ത രൂപത്തിൽ ജീവിതത്ത് വർദ്ധിപ്പിക്കപ്പെട്ടു. വർദ്ധിപ്പിച്ചോൻ ആരാണ്? ആ ആളെ തിരിയണം നമുക്ക്. റസൂലാണെങ്കിൽ ഓക്കെ, പടച്ചോലാണെങ്കിൽ അതിനും വലിയ ഓക്കെ. കാരണം പടച്ചോനെ അധികാരമുണ്ടല്ലോ. മുഹമ്മദ് നബി ആണെങ്കിലോ, മുഹമ്മദ് നബി പടച്ചോന്റെ അനുവാദമില്ലാതെ ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് നബി വർദ്ധിപ്പിച്ച അതും നമുക്ക് സ്വീകരിക്കാമായിരുന്നു. പക്ഷെ ഇവർ രണ്ടാളും അല്ല, ഇവർ രണ്ടാളും അല്ലാതെ വ്യക്തമായി ഹദീസിൽ മനസ്സിലാണ് മനസ്സിലാക്കുന്നുണ്ട്. യാത്രയിലെ നമസ്കാരം അങ്ങനെ തന്നെ നിലനിർത്തുകയും എങ്ങനെ? രണ്ടരക്കായത്ത്. നാട്ടിലാകുമ്പോഴുള്ള നമസ്കാരം വർദ്ധിപ്പിക്കപ്പെടുകയും ചെയ്തു, വർദ്ധിക്കപ്പെടുകയും ചെയ്തു എന്നാണ്. വർദ്ധിപ്പിച്ചാലില്ല എന്നർത്ഥം. അപ്പോ ഖുർആനിലും ഹദീസിലും രണ്ടേ രണ്ടരക്കായത്തേ ഉള്ളൂ നമസ്കാരം. അതേപോലെ മൂന്നേ മൂന്ന് സമയത്ത് മാത്രമേ ഉള്ളൂ. ഖുർആനിലും സുന്നത്തിലും ഹദീസിലും അങ്ങനെ തന്നെ ഉള്ളൂ എന്ന് വ്യക്തമാക്കി തരാൻ വേണ്ടിയാണ് പറഞ്ഞത്. പിന്നെ നമസ്കാരത്തിന് പ്രധാന ഘടകങ്ങളായിട്ട് ഒന്ന് നൃത്തമാണ്. നമസ്കരിക്കാൻ നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാ ചോദിക്കാം. നിന്ന് നമസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദിക്കൽ. ആ ചോദ്യം കേട്ടാ തോന്നും കിടന്ന് നമസ്കരിക്കാനാ കൽപ്പന ഖുർആനുള്ളത് എന്ന് തോന്നി. സത്യത്തിൽ ഹാഫിളു അലസ്സലവാത്തി വസ്സലാത്തിൽ മുസ്താവ ഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ നമസ്കാരം പ്രത്യേകം സൂക്ഷിക്കണം. ആ പ്രധാനപ്പെട്ട നമസ്കാരവും സൂക്ഷിക്കണം. വഖൂമു നിൽക്കണം. ലില്ലാഹി അല്ലാഹുവിന്, അല്ലാഹുവിന്റെ മുമ്പിൽ, അല്ലാഹുവിന്റെ ആജ്ഞ അംഗീകരിച്ചതിന് വേണ്ടി. കാണിച്ചീൻ അച്ചടക്കമുള്ളവരായി നിന്നിട്ടാണ് നമസ്കരിക്കേണ്ടത്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമസ്കാരത്തിന്റെ ഇപ്പറഞ്ഞ ഘടകങ്ങളെക്കാൾ എത്രത്തോളം അതിന്റെ അംഗശുദ്ധിയേക്കാൾ ഏറ്റവും ഗൗരവമുള്ള വിഷയം എന്താണെന്നറിയോ? അതിലെ ഭക്തിയാണ്, ഭയഭക്തി. നമസ്കാരത്തിന്റെ ആത്മാവ് റൂഹാണത്. അതില്ലെങ്കിൽ അവന്റെ നമസ്കാരത്തിന് യാതൊരു സ്ഥാനവുമില്ല. നോക്കൂ, നിങ്ങൾ വുദൂവിന്റെ നമസ്കാരത്തിന്റെ ഒരു മര്യാദ എന്ന നിലയ്ക്ക് പടച്ച തമ്പുരാൻ അംഗശുദ്ധിയെ പരിചയപ്പെടുത്തി. പക്ഷെ ആ അംഗശുദ്ധി വരുത്താതെ ഒരുത്തൻ നമസ്കരിച്ചാൽ അവന്റെ നമസ്കാരം ബാത്തിലാകുമെന്ന് പടച്ചൊന്നും പറഞ്ഞില്ല. അതേസമയം ഈ ഭയഭക്തിയില്ലാത്തവന്റെ നമസ്കാരത്തിന് യാതൊരു വിലയും നിലയുമില്ല എന്നാ പടച്ചോൻ പറഞ്ഞത്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അൽ ഖുശൂഉ്, ഭയഭക്തിയാണ്. അല്ലദീനഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഭക്തിയുള്ളവർ. ഫവൈലുൽ ലിൽമുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, നമസ്കാരത്തെക്കുറിച്ച് അവർ നമസ്കരിക്കുന്നുണ്ട്. നമസ്കാരം അതിന്റെ ഗൗരവത്തെക്കുറിച്ചോ അതിൽ ഉണ്ടാകേണ്ടുന്ന നിർബന്ധ ഘടകങ്ങളെക്കുറിച്ചോ അറിയില്ല, നമസ്കരിക്കുന്നുണ്ട്, അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മള് കൃത്യമായി നമ്മുടെ സമുദായത്തിലെ പല ആളുകളും, ബഹുഭൂരിപക്ഷം ആളുകളും തീരെ നമസ്കരിക്കാത്തവരാണ്. പക്ഷെ ഒരു കുറഞ്ഞ ന്യൂനപക്ഷമെങ്കിലും കൃത്യമായി അഞ്ച് നമസ്കാരം നമസ്കരിക്കുന്നവരുണ്ട്. നോക്കൂ, നിങ്ങൾ ഇങ്ങനെ നമസ്കരിക്കുന്ന ആളുകളിൽ വളരെ തുച്ഛം ആളുകൾക്ക് ഇല്ലെന്ന് നമ്മൾക്ക് അഭിപ്രായമല്ല. പക്ഷെ അതിലെ ആ നമസ്കരിക്കുന്ന ആളുകളിലെ ഭൂരിപക്ഷം, നിങ്ങൾ ഭൂരിപക്ഷത്തെ എടുത്തു നോക്കൂ, ഭയഭക്തി കാണില്ല. ആ സമയത്ത് അവർ ആ കാര്യമാണ് നിർവഹിക്കുന്നുണ്ട് എന്നല്ലാതെ എന്താണ് ഇത് എന്നതിനെക്കുറിച്ച് യാതൊരു ബോധവും ഇല്ല. ഒരു അത് ഒരു കൃത്യം ആണ് നിർവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് പോരാന്നാ പ്രശ്നം പറയുന്നു, ഭക്തി നിർബന്ധമായി ഉണ്ടാകും. അതേപോലെ നമസ്കാരത്തിന്റെ ആദ്യം മുതൽ അവസാനം വരെ ഉണ്ടാകേണ്ടുന്ന മറ്റൊരു കാര്യമാണ് തസ്ബീഹ്, അല്ലാഹുവിനെ വാഴ്ത്തുക. അല്ലാഹുവിനെ വാഴ്ത്തുക. സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ഗ്രന്ഥം നിങ്ങൾ എടുത്തു നോക്കൂ, ഒരു ഗ്രന്ഥത്തിൽ പോലും ഈ ഭയഭക്തി എന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ തസ്ബീഹിന്റെ മർമ്മത്തെക്കുറിച്ചോ പ്രതിപാദിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആനിൽ ചുരുങ്ങിയത് 19 സ്ഥലത്ത് ആവർത്തിച്ച് പറഞ്ഞതാ തസ്ബീഹ്, തസ്ബീഹ്, തസ്ബീഹ്. അള്ളാഹുവിനെ വാഴ്ത്തുക. അതാണല്ലോ അള്ളാഹുവിനെ വാഴ്ത്താൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധി മനുഷ്യൻ സമ്മതിച്ചുകൊണ്ട് അവന്റെ മുന്നിൽ കീഴ്പ്പെട്ടു എന്ന് അവന്റെ മാനസികമായും ശാരീരികമായും പ്രത്യക്ഷമായും പരോക്ഷമായും മനുഷ്യൻ അംഗീകരിക്കുന്നതിന്റെ ഒരു ഭാഗമാണ് നമസ്കാരം. ഇപ്പോ നമുക്ക് 100,000 രൂപ ഒരാൾ തരാന്ന് പറഞ്ഞു, എന്റെ മുമ്പിൽ ഒന്ന് കുനിഞ്ഞു കിടന്നാൽ മതി. ഇപ്പോ എന്റെ മുമ്പിൽ ഒന്ന് കുനിയണം, ഞാൻ 100,000 തരാന്ന് പറഞ്ഞാൽ നമ്മളെ കിട്ടൂല. അള്ളാഹുവിനെ അംഗീകരിക്കുന്നവനെ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കുന്നവനെ കിട്ടുമോ? കിട്ടൂല. അതേ സമയത്ത് നമുക്ക് ഒരു റുപ്യ തന്നില്ലെങ്കിൽ പോലും പടച്ചവന്റെ മുമ്പിൽ നമ്മൾ സുജൂദിലായി കിടന്ന് വീഴാൻ തയ്യാറാണ്. അതാണ് അതിന്റെ മാറ്റം. അപ്പൊ പരോക്ഷമായും പ്രത്യക്ഷമായും മനുഷ്യൻ അവന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ ഏത് നിലക്കും താഴാൻ അവൻ തയ്യാറാണ് എന്ന് ശരിക്ക് കാണിക്കുന്ന രൂപമാണ് നമസ്കാരം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അതിൽ മുഴുവനും ഉണ്ടാകേണ്ടത് സുബ്ഹാനല്ലാഹ് അടക്കമുള്ള തസ്ബീഹുകൾ, അതിനാണ് പ്രാധാന്യം പടച്ചവന് കൊടുത്തത്. പക്ഷെ ഒരൊറ്റ തസ്ബീഹ് ചൊല്ലലും നമ്മുടെ ഖുർആനിന് എതിരെ പ്രസംഗിക്കുന്ന, അതല്ലെങ്കിൽ ഖുർആൻ മാത്രം പ്രമാണമല്ല എന്ന് പറയുന്ന ഒരാളും ഒരു തസ്ബീഹെങ്കിലും ഖുർആനിൽ ചെല്ലൽ നിർബന്ധം, നിസ്കാരത്തിൽ ചെല്ലൽ നിർബന്ധമാണെന്ന് എഴുതി വെച്ചിട്ടില്ല. പോട്ടെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണെന്ന് പോലും എഴുതി വെച്ചിട്ടില്ല. അതേസമയത്ത് ഖുർആൻ പരിശോധിച്ചാൽ കിട്ടുന്നത് തസ്ബീഹ് മാത്രമാണ് കാര്യമായി, അതേപോലെ ഭക്തിയാണ് അതിന്റെ പ്രാധാന്യം എന്നൊക്കെയാണ് ഖുർആനിൽ കിട്ടുന്നത്. അപ്പോൾ നമസ്കാരം നന്നിട്ടാകണം. മാത്രമല്ല അതിന്റെ പ്രധാന ഘടകം ഒന്ന് ഭക്തിയാണ്, ഖുശൂഉആണ്. മൂന്നാമത്തേത് അൽ ഖുനൂത്, അച്ചടക്കം. അച്ചടക്കമുണ്ടാകണം. എവിടെയും അനങ്ങാനും ഒച്ചപ്പാടുണ്ടാക്കാനും പാടില്ല. നമ്മുടെ കേരളത്തിൽ ചില ആളുകളുടെ കൂടെ നമസ്കരിക്കുമ്പോൾ നമുക്ക് കാണാം, നമസ്കാരത്തിൽ അത്തഹിയാത്തിനാണ് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ഇത് ഇങ്ങനെ വർക്ക് ചെയ്യാൻ തുടങ്ങും. അത് ചില ആളുകൾ ഭയങ്കര സ്പീഡിലെ ഗൾഫിലൊക്കെ, പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ കുറച്ച് ഓവറാണ്, ഭയങ്കര സ്പീഡാണ്. എന്താ കാരണം? ഇത് പ്രധാനപ്പെട്ട സുന്നത്താണെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. കണ്ടോ, കുനൂത്ത് വേണമെന്നാ പടച്ചോൻ പറയുന്നത്. കുനൂത്ത് വേണമെങ്കിലും വേണം, മൂക്കുമ്മലും വേണം, എല്ലായിടത്തൊക്കെ കുനൂത്ത് വേണം. ഇത് അങ്ങോട്ട് ഇത് കണ്ടില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. നമസ്കരിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ അത് അവരെ പരിചയപ്പെടുന്ന സെൽഫികൾ മുജാഹിദീങ്ങളൊക്കെ പറയും ഇതങ്ങോട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് പ്രധാനപ്പെട്ട സുന്നത്താണ്. അത് എപ്പോ തുടങ്ങുന്ന അവിടെ മുതൽ സ്റ്റാർട്ട്. അങ്ങനത്തെ ഒരു ഇലട്ടാട്ടുന്ന പരിപാടി ഒന്നും നമസ്കാരത്തിന്, നമസ്കാരത്തിന് ആദ്യം മുതൽ അവസാനം വരെ ഖുനൂഇല്ലാഹി, അച്ചടക്കമുള്ളവരായി വിനയമുള്ളവരായി ഭക്തിയുള്ളവരായി നിങ്ങൾ പടച്ചവന്റെ മുമ്പിൽ നിൽക്കണം. ഇത് വെറും ഒരു കർത്തവ്യം നിർവഹിക്കലല്ല, റബ്ബിന്റെ മുന്നിൽ നിന്നുകൊണ്ട് റബ്ബിനോട്. അതിന് ആദ്യം നമ്മൾ പാരായിരിക്കാൻ ഭാഗം തന്നെ നോക്കൂ. നിങ്ങൾ പടച്ചവനോട് വളരെ ഗൗരവമുള്ള ചില വിഷയങ്ങളാണ് പറയുന്നത്. ആദ്യം നമ്മൾ പ്രഖ്യാപിക്കുന്നു വജ്ജഹത്തു വജിഹിയല്ല നീ ഫക്രസമാവാത്തികണ്ട്, ആകാശഭൂമികളെ മുമ്പൊരു രൂപമില്ലാതെ ഏതെങ്കിലും ഒരു രൂപം കണ്ടിട്ടല്ല പടച്ചവന് സൃഷ്ടിച്ചത്. അങ്ങനെ സൃഷ്ടിച്ച അതാണ് ഫത്തറസമ ഫത്തറ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, ഹലത്തെയും ഫത്തറയും തമ്മിലെ വ്യത്യാസം അതാണ്. ഹലക്കാന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കാം, ഫത്തറ എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടി വ്യത്യാസം. മുമ്പൊരു പ്ലാനില്ലാതെ സൃഷ്ടിക്കാം, ഹൽക്കും ഫത്തറയും കൂടി തമ്മിലെ വ്യത്യാസം അതാണ്. അങ്ങനെ ആകാശഭൂമിയെ ഈ രൂപത്തിൽ സംവിധാനം ചെയ്യാത്ത നിന്റെ മുമ്പിൽ ഞാനിതാ എന്റെ ശരീരത്തെ വെച്ചിരിക്കുന്നു, മുന്നിൽ വെച്ചിരിക്കുന്നു. ഹനീഫൻ നേർക്ക് നേരെ, എനിക്ക് നിന്നിലേക്ക് അടുക്കാൻ ഇടയാളന്മാരുടെ ആവശ്യമില്ല. മുസ്ലിമൻ നിന്നെ കീഴതിങ്ങിക്കൊണ്ട്, നിന്നെ അംഗീകരിച്ചുകൊണ്ട്. വമാ അനാ, ഞാൻ അല്ലേ അല്ല മിനൽ മുശ്രിക്കീൻ, ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല. ഇന്ന സ്വലാത്തി, നിശ്ചയം എന്റെ നമസ്കാരം. വനുസുഖി, എന്റെ മറ്റുള്ള ആരാധനാക്രമങ്ങൾ. എന്തിന്? വമഹ്യായ, എന്റെ ജീവിതം. വമമാത്തി, എന്റെ മരണം. ലില്ലാഹി റബ്ബിലാലമീൻ, സർവലോക പരിപാലകനായ നാഥാ നിനക്കാകുന്നു, നിനക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാൻ തയ്യാറാണ്. അനമിനൽ മുസ്ലിമീൻ, ഞാൻ നിന്നെ കീഴുനിന്ന് ജീവിക്കുന്ന മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വളരെ ഗൗരവമുള്ളൊരു പ്രതിജ്ഞയാണ് നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പടച്ചവൻ പറയുന്നത് ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹയിലൂടെ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈനു ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, അല്ലെ, നേരായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ നാഥ. അതേപോലെ തന്നെ നിന്നോടാണ് ഞങ്ങൾ സഹായം തേടുന്നത്, നിന്നെ മാത്രമാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഇതൊക്കെ ഒരു ബോധമില്ലാതെന്ന് പറഞ്ഞാൽ എന്താ അതിൽ അർത്ഥമുള്ളത്? ഒരു അർത്ഥമില്ല. അപ്പോൾ നമസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഭക്തി, ഖുശുഉ്, അതേപോലെ തന്നെ തസ്ബീഹുകൾ നമസ്കാരത്തിൽ റുക്ഊയിലും സുജൂദിലും ഒക്കെ. അപ്പോ ഒന്നാമത് അങ്ങനെ നിർത്തും, കുനൂത്തും ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ തെക്കുകയും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ടാണ് നമസ്കാരത്തിൽ പ്രവേശിക്കേണ്ടത്. ചില ആളുകൾ ചോദിക്കുന്നത് എന്താണെന്നറിയോ, അല്ലാഹു അക്ബർ എന്ന് എന്തിനാ പറയുന്നത്? അല്ലാഹു അക്ബർ എന്ന് തന്നെ പറയണോ, അല്ലാഹു കബീർ എന്ന് പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നത്. ലജ്ജിച്ചു പോകുകയാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ. എന്താ കാരണം എന്നറിയോ, വിശുദ്ധ ഖുർആൻ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചവനക്ക് ആ ചോദ്യം ചോദിക്കാൻ സാധ്യല്ല. പറച്ചോൻ പറയുന്നത് നിന്റെ റബ്ബിനെ നീ ഏറ്റവും വലിയവനാക്കണം, നിന്റെ റബ്ബിനെ നീ ഏറ്റവും വലിയവനായി പ്രഖ്യാപിക്കണം. അതിന് പറ്റിയ വാക്ക് ഏതെന്നറിയോ, അല്ലാഹു അക്ബർ എന്നല്ലാതെ വേറെ ഒന്നേ അല്ലേ അല്ല. അല്ലാഹു കബീർ എന്ന് പറയുന്നതും അല്ലാഹു അക്ബർ എന്ന് പറയുന്നതും രണ്ടും രണ്ടാ. അപ്പോ ഖബ്ബറ യുഖബ്ബിറു തക്ബീർ എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കണം, അല്ലാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ നമസ്കാരമാകുന്ന ആ പ്രധാന ക്രമത്തിലേക്ക് കടക്കുന്നതോടുകൂടി നമ്മൾ എങ്ങോട്ടാ തിരിഞ്ഞു നിൽക്കുന്നത്? മസ്ജിദുൽ ഹറാമിലേക്ക്. അതായത് ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദി ബിബക്കത്ത മുബാറകൻ എന്ന് പറഞ്ഞ ഭൂമിലോകത്തെ ആദ്യത്തെ അല്ലാഹുവിന്റെ ഭവനം, അല്ലാഹുവിനെ ആരാധിക്കുന്നവർക്ക്, അതേപോലെ തന്നെ അവിടെ റുക്കൂഉം സുജൂദും ചെയ്യുന്നവർക്ക് ആദ്യമായി ലോകത്ത് കെട്ടിയുണ്ടാക്കപ്പെട്ടിട്ടുള്ള ഭവനം അതാണ്. ആ ഭാഗത്തേക്ക് തിരിയാണ്. ആ ഭാഗത്തേക്ക് തിരിയാന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആളുകളൊക്കെ പടിഞ്ഞ നമ്മുടെ കേരളത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ആ മസ്ജിദുൽ ഹറം സ്ഥിതി ചെയ്യുന്നത് കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്താണ്. ആ പടിഞ്ഞാറ് ഭാഗത്തേക്കേ നിൽക്കുന്നുള്ളൂ. അതേസമയത്ത് പടിഞ്ഞാറിൽ നിന്ന് ചില ആളുകൾ കുറച്ച് വടക്കോട്ട് തിരിയും, അതിന്റെ ആവശ്യമൊന്നുമില്ല. പഠിച്ചവൻ പറയുന്ന ഫവല്ലി വജിഹക ശത്റൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ഭാഗത്തേക്ക് തിരിയാണ്. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് നമസ്കരിക്കണം. നമസ്കാരത്തിന് നിങ്ങൾ എവിടെയാണെങ്കിലും അതിന്റെ ഭാഗത്തേക്ക് തിരിയാം. അപ്പൊ അതിന്റെ പ്രാധാന്യം നമസ്കാരത്തിൽ അങ്ങോട്ട് തിരിയണമെന്നാണ്. ഇനി അങ്ങോട്ട് തിരിയാതെ വേറെ അങ്ങോട്ടും തിരിഞ്ഞ് നമസ്കരിച്ചാലോ? കരുതിക്കൂട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല, കരുതിക്കൂട്ടി അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ കാരണം? മുന്നോട്ട് നിൽക്കാൻ കൽപ്പനയുണ്ട്, അതുകൊണ്ട് തന്നെ. അതേസമയത്ത് ഒരാൾക്ക് ഇപ്പൊ കിബില തിരിയണില്ല, പടിഞ്ഞാറോ അറിയില്ല, വടക്കോ അറിയില്ല, നമസ്കരിക്കണം. എന്നാ പിന്നെ വടക്കും തെക്കും അറിയി നിസ്കരിക്കാതെ കഴിയണ്ട, നിസ്കരിച്ചോ. എവിടേക്ക് തിരിഞ്ഞാലും ഫലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, മഗ്രിബും മശ്രിഖും ഉദയാസ്ഥലവും അസ്തമന സ്ഥലവും ഒക്കെ പടച്ചോനക്കുള്ളതാ. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞോ അഫസമ്മ വജുഹുല്ലാ, അവിടെ ഒക്കെ പടച്ചോനുണ്ട്. നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞോ അവിടെ ഒക്കെ പടച്ചോനുണ്ട്. പടച്ചോനെ നിങ്ങൾ എങ്ങോട്ട് വിചാരിച്ചോ അവിടെയൊക്കെ അവനുണ്ട്. അപ്പൊ അതുകൊണ്ട് തിരിയാൻ പറഞ്ഞോടത്തേക്ക് തിരിയാ, പറ്റാത്ത സമയങ്ങളിൽ എങ്ങോട്ട് തിരിഞ്ഞും നമസ്കരിക്കാം എന്നർത്ഥം. പിന്നെ നമസ്കാരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഖുർആൻ പാരായണം ചെയ്യുക എന്നതാണ്. നമസ്കാരത്തിന്റെ ആദ്യത്തിൽ നമ്മൾ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഖുർആൻ പാരായണം ചെയ്യുക. സാധാരണ നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത് സൂറത്തുൽ ഫാത്തിഹയാണ്. എന്താണ് അത് ചെയ്യാൻ കാരണം? സൂറത്തുൽ ഫാത്തിഹ മാത്രമേ നമസ്കാരത്തിൽ ഓതാൻ പാടുള്ളൂ എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഫഖ്റഉ മാ തയസ്സറ മിൻഹു, ഖുർആനിൽ നിന്ന് എളുപ്പമുള്ളത് ഓതുക. നമുക്ക് ഇമാം അബൂ ഹനീഫ എന്താ പറയുന്നത്? ഒരാൾ നമസ്കാരത്തിലേക്ക് കയ്യെത്തി നിന്നിട്ട് മുദ്ഹാമ്മത്താൻ എന്ന് പറഞ്ഞിട്ട് റുക്കുവാണ് ചെയ്താലും അയാൾക്ക് നിസ്കാരം കിട്ടിയെന്ന. മുദ്ഹാമ്മത്താൻ ഒരു ആയത്താണ് ഖുർആനിൽ, ഒരു ആയത്താണ് ആ ആയത്ത്. അപ്പോ ഖുർആനിൽ നിന്ന് നിങ്ങൾക്കറിയാവുന്നത് എളുപ്പമുള്ളത് ഓതുക. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ഫാത്തിഹ ഓതെന്ന് ചോദിച്ചാൽ പടച്ച നമ്പരാൻ പറഞ്ഞു നബിയോട് താങ്കൾക്ക് ഞാൻ ആവർത്തിക്കപ്പെടുന്ന ഏഴും ഖുർആനും തന്നിരിക്കുന്നു. ഏതാ ഈ ആവർത്തിക്കപ്പെടുന്ന ഏഴ്? സൂറത്തുൽ ഫാത്തിഹയാണ്, അതിൽ ഏഴ് ആയത്തുകളാണുള്ളത്. അത് ആവർത്തിക്കപ്പെടുന്നത് എപ്പോഴാ? സ്ഥിരമായി ഓതുമ്പോഴന്നെ, അപ്പോഴാണ് ആവർത്തിക്കപ്പെടുന്നത്. അപ്പൊ അതുകൊണ്ട് വൽ ഖുർആനുൽ അദീം, ഈ സൂറത്തുൽ ഫാത്തിഹയും ഖുർആനുൽ അദീമും രണ്ടും രണ്ടാണോ? അല്ല, ഒന്നാ. പിന്നെന്താ ഇത് രണ്ടാക്കി പറയാൻ കാരണം? ഖുർആനൊരു ശൈലിയുണ്ട്. അതെന്താണെന്നറിയോ? മങ്കാന അദുവല്ലില്ലാഹി വമലായികത്തിഹി വജിബ്രീല വമീകാൽ, അള്ളാഹുവിനും അവന്റെ മലക്കുകൾക്കും ആരെങ്കിലും ശത്രുവായാൽ, പിന്നെ ജിബ്രീലിനും മീകായിലിനും ശത്രുവായാൽ. അപ്പൊ ജിബ്രീലിനും മീകായിലും മലക്കല്ലേ? അതെ, മലക്കാ. പിന്നെന്താ കാരണം എന്നറിയോ? മലക്കുകളുടെ കൂട്ടത്തിൽ പ്രത്യേകത ഉണ്ട് എന്നാണ് പഠിച്ചോൻ പഠിപ്പിക്കുന്നത്. കാരണം ജിബ്രീല് ഈ വഹ്യ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന പണി തുടങ്ങിയിട്ട് കാലം കുറയിക്കുന്നു. അപ്പൊ പ്രവാചകന്മാർക്ക് സന്ദേശം എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന അത് വളരെ പ്രത്യേകമായ ഒരു ദൗത്യമാണല്ലോ. അതുകൊണ്ട് ആ മലക്കിനെ പ്രത്യേകം എന്ന് എടുത്തു പറഞ്ഞു. ഇതേപോലെ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് പറയുമ്പോൾ പടച്ചതമ്പുരാന്റെ വിശദീകരണം അനുസരിച്ച് നോക്കുമ്പോൾ വിശുദ്ധ ഖുർആനിനേക്കാൾ ഒന്ന് പ്രത്യേകത ഉണ്ട്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് നർത്തം ബർക്കത്ത് അതീനാക സുബ്ഹാനൽ മതാനി വൽ ഖുർആനൽ അദീം, ഖുർആനും സുബ്ഹാനൽ മതാനി ആവർത്തിക്കപ്പെടുന്ന ഏഴ് തന്നിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്. ഇനി അതല്ല വേറെ ഏതെങ്കിലും ഓന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല, നമസ്കാരത്തെ ഒരു നിലക്കും ബാധിക്കുകയില്ല. അപ്പോ മാത്രമല്ല ഒത്തുലുമാ ഊഹിയ ഇലൈക മിനൽ കിതാബി വഅഖിമി സ്വലാ, താങ്കൾക്ക് അല്ലാഹു വഹിയായി അവതരിപ്പിച്ചിട്ടുള്ള ഗ്രന്ഥം ഓതുന്നതോടൊപ്പം നമസ്കാരം നിലനിർത്തുക എന്നാണ് പുറത്തുനിന്ന് പറയുന്നത്. അപ്പൊ ഖുർആൻ ഓതി നമസ്കരിക്കണം എന്നർത്ഥം. പിന്നീട് റുക്കൂ ചെയ്യണം. അപ്പൊ റുക്കൂ ചെയ്യുമ്പോൾ ഇവിടെ പുരോഹിതന്മാർ വസ്വാസം ഉണ്ടാക്കുന്ന ചില ഭാഗങ്ങളാണിത്. റുക്കൂ എങ്ങനെ ചെയ്യാം? ചില സ്ഥലത്തൊക്കെ സുജൂദ് ആദ്യം പറഞ്ഞിട്ടുണ്ട്, പിന്നെ എന്ത് പറഞ്ഞു, നൃത്തം പറഞ്ഞു, പിന്നെ യുദ്ധം പറഞ്ഞു. അപ്പോ എങ്ങനെ സുജൂദ് ആദ്യം റുക്കൂ എങ്ങനെ കിട്ടുക എന്നൊക്കെ ചോദിക്കും. പടച്ച തമ്പുരാന്റെ കൽപ്പന എന്താണെന്നറിയോ? ഖുർആന്റെ കൽപ്പന യാ അയ്യുഹല്ലദീന ആമനു ഇർകഉ വസ്ജുദു, വിശ്വാസികളെ നിങ്ങൾ റുക്കു ചെയ്യുക സുജൂദ് ചെയ്യുക. അപ്പൊ ആദ്യം റുക്കു. ഇബ്രാഹിം നബിയോട് കൽപ്പന വദഹിർ ബൈതിയ ലിത്തായിഫീന വൽഖായിമീന വറുക്അഇ സുജൂദ്, ഇബ്രാഹിമെ എന്റെ ആ ഭവനം വിശുദ്ധ കഅബ നീ വൃത്തിയാക്കണം, നീ സജ്ജീകരിക്കണം. ആർക്ക്? ലിത്തായിഫീന, അവിടെ പ്രദക്ഷിണം ചെയ്യുന്ന ആളുകൾക്ക്. വൽഖായിമീന, നിന്ന് നമസ്കരിക്കുന്ന ആളുകൾക്ക്. വറുക്അഇ സുജൂദ്, റുക്കൂഉം സുജൂദും ചെയ്യുന്ന ആളുകൾക്ക്. അപ്പൊ റുക്കൂ ആദ്യം, സുജൂദ് പിന്നെ, നൃത്തം അതിനു മുമ്പ്. ലിൽഖായിമീന വറുക്അഇ സുജൂദ്. അതേപോലെ തന്നെ മുഹമ്മദ് നബിയോട് നമ്മോട് പറയണം, തറാഹും നബിയെ അവർക്ക് അവരെ താങ്കൾക്ക് കാണാം. എങ്ങനെ? റുക്അഅൻ സുജ്ജദൻ, റുക്കൂ ചെയ്തവരായും സുജൂദ് ചെയ്തവരായും. അപ്പൊ ആദ്യം റുക്കൂ പിന്നെ സുജൂദ്, കൽപ്പനതാ. അതേസമയത്ത് ഒരു വിഭാഗത്തിന് സ്വഭാവം പറഞ്ഞതാ, അത് മുസ്ലിമീങ്ങളല്ല, മുസ്ലിമീങ്ങളെ സ്വഭാവത്തെക്കുറിച്ചല്ല, ജൂത ക്രിസ്തീയരുടെ നമസ്കാരത്തിന് ആകൃതി പറഞ്ഞോടത്താണ് സുജൂദ് മുമ്പേ റുക്കൂ ശേഷം ഒക്കെ ആയി. പക്ഷെ മുസ്ലിമീങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നത് എന്നല്ല, പിന്നെ സുജൂദ് ചെയ്യാം. പിന്നെ സുജൂദിൽ നിന്ന് എഴുത്തിതാലുണ്ടല്ലോ, എഴുത്തിതാൽ ഖുർആൻ പറയാത്തൊരു കാര്യമാണത്. എന്തുകൊണ്ട് ഖുർആൻ അങ്ങനത്തെ എഴുത്തിതാലില്ല? പിന്നെ എന്തുകൊണ്ട് ചെയ്യുന്നാലും എന്താ കുഴപ്പമില്ല? എന്താ കാരണം എന്നറിയോ? എന്താ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ, അല്ല റുക്കൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുജൂദ് ചെയ്യാനാ പടച്ചോൻ പറയുന്നത്. ശരിയായ നമുക്ക് ഖുർആൻ മാത്രം അംഗീകരിച്ച് ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഇങ്ങനെ തന്നെ റുക്കൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സുജൂദ് ചെയ്താൽ മതി. തന്നെ പ്രയാസമുള്ള ആളുകൾ, ഇപ്പൊ ഈ സുന്നത്ത് ജമാഅത്തുകാരിലെയും എല്ലാവരിലെയും എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരാൾക്ക് റുക്കൂ കഴിഞ്ഞിട്ട് സുജൂദ് ചെയ്യാൻ നേരത്തെ ഒരു പ്രയാസമുണ്ടെങ്കിൽ കയ്യൊന്ന് ആദ്യം വെക്കുമല്ലോ. ഈ കൈ വെക്കൽ എവിടെയും പറഞ്ഞതല്ല, ഖുർആനിലുമില്ല സുന്നത്തിലുമില്ല. ആദ്യം കയ്യൊന്ന് കുത്തിയിട്ട് എല്ലാം പോകാൻ വേണ്ടിയിട്ട് ഒരു 10-20 വയസ്സായ ആളുകൾക്കൊക്കെ റുക്കോയിൽ നിന്ന് സുജൂദിലേക്ക് പെട്ടെന്ന് പോകാൻ പറ്റില്ല. അപ്പൊ ആദ്യ ഒരു ഹെൽപ്പിന് വേണ്ടി കയ്യൊന്ന് ആദ്യം കുത്തം ചേരും. ഇത് ഖുർആൻ പറഞ്ഞതാണോ? അല്ല. ഹദീസ് പറഞ്ഞതാണോ? അല്ല. അപ്പൊ റുക്കോയിൽ നിന്ന് സുജൂദിലേക്ക് പോകാൻ പ്രയാസമുള്ള ആളുകൾക്ക് ഏറ്റാൽ വേണമെങ്കിൽ ആവാം, അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചിലടത്ത് കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണെങ്കിലും പോകുന്നുണ്ടെങ്കിൽ, റുക്കോയിൽ നിന്ന് നൃത്തത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, നമ്മെ ഇത്രയും കാലം പഠിപ്പിച്ച സമയാള്ളാഹുലിഹിമെന്ന ഹിന്ദ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. എന്തുകൊണ്ട്? അവിടെയും പടച്ചും തക്ബീർ തന്നെ പറയുന്നത്. കാരണം ഓരോ അനക്കങ്ങളിലും നീക്കങ്ങളിലും തക്ബീർ ചൊല്ലി വാഴ്ത്താനാണ് പടച്ച തമ്പുരാന്റെ കൽപ്പന. അതുകൊണ്ട് അള്ളാഹു അക്ബർ എന്ന് തന്നെയാണ് അവിടെയും പറയേണ്ടത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സുജൂദ്. ഫൈദാ സജദു, അവർ സുജൂദ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഭാഗം വരട്ടെ എന്ന് പറഞ്ഞില്ലേ, ആ സുജൂദ്. ഈ സുജൂദിലും നമ്മൾ എന്ത് ചെയ്യണം? നേരത്തെ റുക്കൂഇലും അതേപോലെ തന്നെ നൃത്തത്തിലും ഇരുത്തത്തിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്യേണ്ടുന്ന തസ്ബീഹ്, സുബ്ഹാനല്ലാഹിൽ അദീം, സുബ്ഹാന റബ്ബിയൽ അഅ്ലാ ബിഹംദിഹി, സുബ്ഹാനല്ലാഹി അമ്മാ യസിഫൂൻ, സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ തുടങ്ങിയ തസ്ബീഹ് ആകുന്ന എല്ലാം, ഏതൈക്യത്തിൽ തസ്ബീഹ് ഉണ്ടോ അത് മുഴുവൻ ചില്ല, അത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെല്ലാം, എത്ര കൂടിയാലും കുഴപ്പമില്ല. പക്ഷേ ഇത് ജമാഅത്തൊക്കെയായിട്ട് നമസ്കാരം നടക്കുന്ന സമയത്ത് പിന്നെ ഇഷ്ടത്തിനനുസരിച്ചില്ല നിൽക്കരുത്. കാരണം ഓരോ ആളുകൾക്കും തിരക്കുണ്ടാവും, ഒറ്റക്കാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കൂടുതൽ ചെല്ലിയാലും കുറഞ്ഞ ചെല്ലിയാലും ആരും ചോദ്യം ചെയ്യില്ല. അതേസമയത്ത് ജമാഅത്തായി ജമാഅത്തേതാണെങ്കിൽ ഇമാം പ്രത്യേകം ശ്രദ്ധിക്കണം, അത് വല്ലാതെ ഓവറാവാതെ ശ്രദ്ധിക്കലാണ് നല്ലത്. അപ്പൊ സുജൂദോടുകൂടി നമസ്കാരം അവസാനിക്കുകയാണ്. ഈ സുജൂദ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നറിയോ? ആ സുജൂദ് കഴിഞ്ഞാൽ പിന്നെ പഠിച്ചോൻ പറയുന്നത്, അവിടെയും തസ്ബീഹ് ചൊല്ലാണ്. തസ്ബീഹ് വ അദ്ബാര സുജൂദ്, സുജൂദിന്റെ ശേഷവും തസ്ബീഹ്, അല്ലാഹിനെ അല്ലാതെ പുകഴ്ത്തുക, സുബ്ഹാനല്ലാഹ്. ഇത് എന്താ സംഭവം എന്നറിയോ, ക്രിസ്തീയർക്ക് തസ്ബീഹിനോടുള്ള പ്രാധാന്യം, തസ്ബീഹാണ് പടച്ചവനെ സംബന്ധിച്ചിടത്തോളം തസ്ബീഹിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. തൗറാത്തിലും തസ്ബീഹാണുള്ളത്, പക്ഷെ പുരോഹിതന്മാർ എന്ത് ചെയ്തു എന്നറിയോ, തസ്ബീഹിനെ മാറ്റിയിട്ട് തഹ്മീദാക്കി. ഇപ്പോ ക്രിസ്ത്യാനികൾ തമ്മിൽ കാണുമ്പോൾ പറയാറുണ്ടല്ലോ, യേശു മസീഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ, അപ്പൊ കേൾക്കുന്ന എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പൊ സ്തുതിമെ തന്നെ കിടന്നുള്ള കളിയാണ്, നമുക്ക് സ്തുതി അല്ല വരുത് എന്നാ പടച്ചവൻ പറയുന്നത്. സ്തുതി വേണം, കാരണം സ്തുതി നമ്മൾ പറയുന്നു തുടങ്ങുന്നതിന് അൽഹംദുലു എന്ന സ്തുതിയല്ലേ അല്ലേ. പക്ഷേ സ്തുതിയേക്കാൾ വെറും അഞ്ച് സ്ഥലത്ത് മാത്രമാ സ്തുതിയെപ്പറ്റി പടച്ചവൻ പറഞ്ഞത്. അതേസമയം തസ്ബീഹിനെ പറ്റി 19 സ്ഥലത്ത് കുറയാതെ പടച്ചവൻ പഠിപ്പിച്ചു. അതിന്റെ അർത്ഥം എന്താ, ഏറ്റവും കാര്യമായി നിങ്ങളിൽ ഉണ്ടാകേണ്ടത് തസ്ബീഹാണ് എന്നർത്ഥം. അപ്പൊ തസ്ബീഹ് വളരെ പ്രധാനമായൊരു ഘടകമാണ് നമസ്കാരത്തിൽ. അതേപോലെ ഭക്തി, അതും വളരെ പ്രധാനമായൊരു ഭാഗമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്. തെങ്ങിനാത്തയ്യാത്തിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഞാൻ ഇപ്പോൾ ഇവിടെ വിശദീകരിക്കേണ്ടതല്ല. അതിനെപ്പറ്റി വളരെ വിശദമായി വിശദീകരിച്ച കേസറ്റുകൾ വേറെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമസ്കാരത്തിന്റെ സമയം പറയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെയൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. ഇനിയും സംശയവും അതേപോലെ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അതുമായി ബന്ധമുള്ള പുസ്തകങ്ങളും അതേപോലെ തന്നെ കേസറ്റുകളുമൊക്കെ ഉപയോഗിച്ച് സംശയം ദൂരീകരിക്കാവുന്നതാണ്. പടച്ചതമ്പുരാൻ അവന്റെ യഥാർത്ഥ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ഉത്തമ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ഗഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. സുബ്ഹാന റബ്ബി റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.